സ്വർഗപിതാവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. അടിയന്റെ ബാല്യ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് പ്രസാദമാകണമേ. ജനത്തെ ഏൽപ്പിക്കുന്നു, നിന്റെ വചന ഗ്രഹിപ്പാനും ജീവിതത്തിൽ ഭാഗമാക്കുവാനും ഗ്രഹിപ്പാനും കർത്താവ് സഹായിക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ. ഇന്ന് വീണ്ടും ദിവസത്തിൽ വചന പഠനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവഹൃദയർക്കും, കർത്തദാസിമാർക്കും, വാത്സല്യ കുഞ്ഞുങ്ങൾക്കും, വിശേഷാൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുന്ന കർത്തദാസിമാർക്ക് ഇരുവർക്കും പ്രത്യേകിച്ച് സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം, ഒന്നാമത്തെ ദിവസം പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാനും എൻ്റെ കൂടെ എനിക്ക് മുൻ പരിചയമുണ്ടായിരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വന്ന ഹാൻസ് ചേട്ടനൊക്കെ അതിശയിച്ചു പോയ ഒരു ഒരു വാം വെൽക്കമാണ് നിങ്ങൾ എയർപോർട്ട് വെച്ച് നൽകിയത്. അതുമുതൽ ഇതുവരെയും നിങ്ങളുടെ കൂടെ കൂട്ടായ്മ ആചരിപ്പാനും പല ആതിഥ്യങ്ങൾ സ്വീകരിപ്പാനും ഇതുവരെ കർത്താവ് സഹായിച്ചു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്ന ഒരിക്കൽ കൂടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ഗൗരവമുള്ള വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവവചന പഠനം വളരെ ഗൗരവമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഗൗരവം പിടിച്ചിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് വളരെ ഗ്രഹിക്കാനുള്ള മനസ്സും ജീവിതത്തിന്റെ ഭാഗമാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരുക്കവും നമുക്കുണ്ടാകണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്തോത്രം. ഇന്ന് തെളിമുള്ള ഹൃദയത്തോടെ നമുക്ക് എല്ലാവർക്കും ദിവസത്തിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറയണം, ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറയണം, അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഈയിടെ രണ്ട് ഉദാഹരണം എന്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. രണ്ടും ഒന്നിച്ച് പറയത്തില്ല, പറയാം. ഒന്നിപ്പോ പറയാം. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ, കൊച്ചുകുട്ടി ആ മോളൊക്കെ, അതുപോലെ കൊച്ചുകുട്ടികൾ നടത്തിയിരിക്കുന്ന മോളൊക്കെ, അതുപോലെ ആയിരിക്കുന്ന ആണ്ടാ പേന വളരെ കാര്യമുണ്ടെന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അതുപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ആരെങ്കിലും അതൊക്കെ എന്തെങ്കിലും കൊടുത്താൽ നമ്മളെ മോനെ മോളെ താങ്ക്സ് പറഞ്ഞേ പറയത്തില്ലേ? നമ്മൾ അല്ലേ അങ്കിളിനോട് താങ്ക്സ് പറയാം, അല്ലെ ആന്റിയോട് താങ്ക്സ് പറ, അല്ലെ പാസ്റ്ററിനോട് താങ്ക്സ് പറയാൻ നമ്മൾ പറയാം അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് താങ്ക്സ് പറയിപ്പിക്കും. എന്നാലേ പ്രായമുള്ള 20-25 വയസ്സുള്ള ഒരാൾ, അപ്പനും മോനും അമ്മയും മോനും അങ്ങനെ നിൽക്കുക, അങ്ങനെ നിൽക്കുമ്പോൾ ആ മോന്റെ കയ്യിലേക്ക് ആരെങ്കിലും കൊടുക്കുമ്പോൾ 25 വയസ്സുള്ള മോനോട് അപ്പൻ പറയാം, മോനെ അങ്ങനോട് താങ്ക്സ് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ, പറഞ്ഞ് പറയിപ്പിക്കുമ്പോ ഈ കൊടുത്ത ആൾക്ക് എന്തോ തോന്നും, പ്രീതി കാണാൻ തോന്നുന്നു. ദൈവസന്നിധിയിലും അത് തന്നെ സ്തോത്രം. ദൈവഹൃദയമാരൊരിക്കലും ദൈവജനത്തോട് താങ്ക്സ് പറയാം, ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം പറയാം, സ്തുതി പറയുന്ന പറയരുത്, പറയരുതെന്നല്ല, പറയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതങ്ങനെ പറഞ്ഞ് കർത്താവ് കേട്ടാൽ കർത്താവിന് എന്ത് തോന്നും? ദൈവമേ എനിക്ക് സ്തോത്രം തരണം എന്നുള്ള ആ സാമാന്യ ബോധം എന്റെ ജനത്തിനില്ലേ എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്തായിരിക്കും? അതുകൊണ്ട് ഒരു ദൈവദാസന്മാരും സ്തോത്രം പറയണം പറയുന്നത് നല്ല കാര്യമാണെങ്കിലും നിരന്തരം നിരന്തരം 100 കർത്താവിനെ സ്തുതിച്ച് 100 സ്തോത്രം പറഞ്ഞ് എന്ന് ദൈവഭൃത്യന്മാർ പറഞ്ഞ് നമ്മൾ പറയുകയല്ല സ്തോത്രം. ഹല്ലേലൂയ. പ്രായമുള്ളവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യൻ നിന്ന് പ്രാപിച്ചാൽ സ്വാഭാവികമായി താങ്ക്സ് പറയുക എന്നുള്ളത് അവരെ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ദൈവാനുഗ്രഹങ്ങൾക്കെല്ലാം സ്വാഭാവിക തലത്തിൽ നന്ദി പറയുവാനുള്ള ഒരുക്കം നമുക്ക് എല്ലാവർക്കും കർത്താവ്. ഇവിടെ അതിന് കുറവുണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്, ഞാൻ അന്നൂടെ ഒന്ന് പറഞ്ഞു ഉണർത്തിച്ചേ ഉള്ളൂ. എന്നാൽ ചിലതൊക്കെ ഒരു പക്ഷെ പറയേണ്ട ആവശ്യമുണ്ട്. ഇന്ന് പകൽ ആ സത്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പിച്ചേ ഉള്ളൂ. ഇതേ രീതിയിൽ മറ്റൊരു ഉദാഹരണങ്ങളുണ്ട്, പിന്നെ പറയാം. കഴിഞ്ഞ ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം നമ്മൾ പഠിച്ചു തുടങ്ങിയ കാര്യം ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടി പറഞ്ഞിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് വിശദമായി പിന്നെ പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആ കാര്യം ഓർപ്പിച്ചു പോണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ പഠിച്ചത് യേശുക്രിസ്തു ദൈവത്തിന്റെ എന്താ ദൈവത്തിന്റെ ഇമേജ് അല്ലേ? ആണോ? എന്താ കഴിഞ്ഞ ബുധനാഴ്ച പഠിച്ചത്? കഴിഞ്ഞ ബുധനാഴ്ച എന്താ പഠിച്ചത് നമ്മൾ? റവലേഷൻ അല്ലേ? ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയെങ്കിലേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. സെൽഫ് റവലേഷൻ ഓഫ് ഗോഡ്. ദൈവം വെളിപ്പെടുത്താതെ ഒരിക്കലും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിന് കാരണം എന്താ? ഗോഡ് ഈസ് അൺസീൻ ഗോഡ് അല്ലെ? ദൈവം ആരാണ്? അദൃശ്യനായ ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിൽ ദൈവം നമ്മൾ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തപ്പി നോക്കുന്നു ദൈവത്തെ കാണാൻ. അത് നമ്മൾ അപ്പോസ്തലപ്പെട്ട 17 അധ്യായത്തിൽ നോക്കി, പക്ഷെ കണ്ടെത്തുന്നില്ല. അപ്പൊ തന്നെ പൗലോസ്ലീഹ പറയുന്നു, ദൈവം നമുക്ക് ആർക്കും അകന്നിരിക്കുന്നവനല്ല. സ്തോത്രം. എബ്രായ ലേഖനം 11:6, വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പറയുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അതിന്റെ തുടക്കം. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ എല്ലാം ദൈവം ആർക്കും അകന്നിരിക്കുന്നവനല്ലെന്നും, പക്ഷെങ്കിൽ അധശ്വനായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം പഠിച്ചു. അങ്ങനെ ദൈവം വെളിപ്പെടുത്തിയെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നർത്ഥത്തിൽ അധശ്വനായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ടായി. വെളിപ്പെടുത്തി. രണ്ടു രീതിയിലുള്ള വെളിപ്പാടുണ്ട്. ഒന്ന് കോമൺ റെവലേഷൻ, പൊതുവെളിപ്പാട്. രണ്ട് പ്രത്യേക വെളിപ്പാട്, സ്പെഷ്യൽ റെവലേഷൻ. പൊതുവെളിപ്പാട് എന്തൊക്കെയാ? നേച്ചർ, പിന്നെ ഹിസ്റ്ററി. ഈ മൂന്ന് രീതിയിലും ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവം വെളിപ്പെടുത്തുന്നു. നിരീശ്വരനും ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവത്തെ വേണ്ട എന്ന് പറയുന്നു. ഇനി നാമധേയ രീതിയിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാട് ഈ മൂന്ന് രീതിയിലുണ്ട്. അതിന് സംശയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. തെളിവുകളോടുകൂടി നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ ദൈവത്തിന് സ്പെഷ്യൽ റെവലേഷൻ ഉണ്ട്. അതിലൊന്നാണ് ദൈവവചനം. ദൈവവചനം എന്താ? അത് ഗോഡ്സ് ഹാർട്ട് ടു ദ ലോസ്റ്റ് വേൾഡ്, അല്ലെ? നഷ്ടപ്പെട്ട ലോകത്തിലുള്ള ദൈവത്തിന്റെ ഹൃദയവേദന അത് പങ്കുവെക്കുക വചനം. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ മെസ്സേജ് ഓഫ് ഗോഡ് ടു ദ ലോസ്റ്റ് വേൾഡ്. നഷ്ടപ്പെട്ട ലോകത്തിലുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഫ്രം കവർ ടു കവർ, കവർ ടു കവർ. കഴിഞ്ഞ സാരോ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. കവർ ടു കവർ, ചില വേദശാസ്ത്രജ്ഞന്മാർ ചിലർ അവർ വിശ്വസിക്കുന്നുണ്ട് ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചന ബൈബിളിൽ ദൈവവചനവും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കവർ ടു കവർ, ഫ്രം ബിഗിനിങ് ടു എൻഡ്, ആദ്യം മുതൽ അവസാനം വരെയും ഇത് ദൈവത്തിന്റെ വചനം. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്. അതാ പൗലോസ് ശ്ലീഹ തിമത്തിയോസ് എഴുതി ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന് തിമത്തിയോസ് 3:16 വാക്യം, ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഗോഡ് ബ്രീതഡ്. എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസിയുമാണ്. ദൈവ നിശ്വാസി എന്ന് പറഞ്ഞാൽ ഗോഡ് ഹു ബ്രീതഡ്, ദൈവം ഉച്ഛസിച്ച വചനം, ദൈവത്തിൽ നിന്ന് വന്നത്. ദൈവത്തോളം അധികാരം ദൈവ വചനത്തിനുണ്ട് എന്നതിന്റെ അർത്ഥം. പൗലോസ് ശ്ലീഹ ഇങ്ങനെ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും, വി ആർ നോട്ട് ഫോളോയിങ് ദ മാൻ മെയ്ഡ് സ്റ്റോറീസ്, ഞങ്ങൾ മനുഷ്യനിർമ്മിത കഥകളെ പിൻപറ്റുന്നവരല്ല. പിന്നെ ഞങ്ങൾ ആരാണ്? അവന്റെ വി സീൻ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഓർ മജസ്റ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ ലേഖനത്തിൽ പറയുന്നു, ഒന്നാം ലേഖനം 1:1, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തിരിച്ചറിഞ്ഞത് സത്യവചനം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. പത്രോസിന്റെ ലേഖനത്തിലും അതിന്റെ ഫസ്റ്റ് പീറ്റർ 1:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്, പ്രവാചകന്മാർക്ക്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവവചനം അത് ഇൻസ്പയർഡ് ആണ്. ദൈവവചനം ദൈവത്താൽ ഉച്ഛസിക്കപ്പെട്ട ദൈവവചനമാണ്, ആധികാരിക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അവസാനം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവാണ് മറ്റൊരു സ്പെഷ്യൽ റെവലേഷൻ, അല്ലെ? യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. അതിന് രണ്ട് വാക്യം ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 4:34 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന്റെ കോണ്ടസ് ഞാൻ പറഞ്ഞിരുന്നു, ശബരിയ പട്ടണത്തിൽ പോയി കർത്താവ് ശിഷ്യന്മാർ ചെന്നപ്പോൾ കർത്താവിന് വിശന്നു, വിശന്നു ദാഹിച്ചു ക്ഷീണിച്ചു. ശബരിയ സ്ത്രീ കണ്ടു, അല്പം വെള്ളം തരണം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, നീ യഹൂദൻ, ഞാൻ ശബരിയ സ്ത്രീ, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ വേണ്ടി പട്ടണത്തിൽ പോകുന്നു. യേശു കർത്താവ് അവളോട് സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞു വല്ല പടി വിഷയം. അവസാനം യഹൂദൻ, യജമാനൻ, പിന്നെ പ്രവാചകൻ മസയ ഇങ്ങനെ അവൾക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ തന്നെ പറയാം. ഒരു ഒരു ക്രമാനുഗതമായ ഉയർന്നു വരുന്ന ഒരു വെളിപ്പാട്. യഹൂദനായി കണ്ടു തുടങ്ങി, യജമാനനായി കണ്ട്, പിന്നെ അതിനുശേഷം പ്രവാചകനായി കണ്ട്, പിന്നെ മശിഹായായി കണ്ട് അവളുടെ വെളിപ്പാട് അവിടെ വർദ്ധിക്കുകയാണ് കർത്താവിനെ കുറിച്ചുള്ളത്. അവൾ പാത്രം വെച്ച് നേരെ പട്ടണത്തിലേക്ക് കൂടി, ഇതാ ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞു വന്നിരിക്കുന്ന ഒരുവിനെ കാണുക, അവൻ പക്ഷേ മഷിഹായായിരിക്കും. അങ്ങനെ പട്ടണം ഉള്ളി വരുന്നു. അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ ശിഷ്യന്മാർ ഭക്ഷണം പൊതിയുമായി തിരിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് ഇതാ ഭക്ഷണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് കഴിക്കാനുണ്ട്. അപ്പൊ വിചാരിച്ചു ആരാണ് കൊടുത്തത്? ഇത് ഞാൻ അവസാനം കാർത്തിയും അവസാനം പറഞ്ഞ കാര്യം, അത് പറഞ്ഞു തുടങ്ങണമല്ലോ ഞാൻ. അപ്പോൾ എന്തോ ആര് കൊടുത്ത് ഭക്ഷിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിക്കാനും, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇത് നമ്മൾ പറഞ്ഞു വെച്ചു. സമാനമായ ഒരു ആശയം കൂടെ കൊലോസ് ലേഖനം 1:15 വായിക്കുന്നുണ്ട്. കൊലോസ്യൻസ് 1:15 അവിടെ പറഞ്ഞത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇമേജ് ഓർ സ്റ്റാച്യൂ ഓഫ് ദ അൺസീൻ ഗോഡ്, അല്ലെ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അതിന് ചില വേർഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റാച്യൂ, ചിലർ പറഞ്ഞിരിക്കുന്നത് ഇമേജ്, ചിലത് എനിക്ക് ഇംപ്രിന്റ് ഒന്നുണ്ടോ എന്ന് എനിക്കറിയാം. ചില ഏതെങ്കിലും വേർഷൻ കാണും, ദൈവത്തിന്റെ തനി പകർപ്പ് എന്നർത്ഥത്തിൽ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ യേശു ദൈവത്തിന്റെ സ്പെഷ്യൽ റെവലേഷനാണ്. സ്പെഷ്യൽ റെവലേഷൻ നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ, ദൈവം ആരെന്ന് വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നാം സേവിക്കുന്ന, നമ്മൾ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന പലതിനെയും മരിപ്പിച്ച്, പലതിനെയും വിട്ട്, പലതിനെയും ഉപേക്ഷിച്ച് നമ്മൾ ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, മഹാദൈവത്തെ കുറിച്ചുള്ള അറിവ്, ആ ദൈവത്തിന്റെ വെളിപ്പാട് യേശുക്രിസ്തുവിൽ വ്യക്തമായി തന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 4:34 ഇങ്ങനെ വായിച്ചത്, എന്നെ അയച്ചതിന് ഇഷ്ടം ചെയ്തതിന്റെ പേര് എന്തൊക്കെയാ? അവിടെ രണ്ടു കാര്യമാണ് അത് പറയാനാ പറഞ്ഞത്. ഞാൻ രണ്ടു കാര്യം, അയച്ചതിന് ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ ലോകത്തിന് കാണാൻ പറ്റാത്തത് കൊണ്ട്, പക്ഷെങ്കിൽ ആദമഹവുമായിട്ട് പാപം ചെയ്ത കാലം മുതൽ അവരുടെ ഇമേജ് ആൻഡ് ലൈക്നെസ്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടില്ല. എന്താ സാദൃശ്യം സ്വരൂപം എന്നോട് മനസ്സിലാണോ അല്ലെ? ഇമേജ് എന്ന് പറഞ്ഞാൽ, ഇമേജ് എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവം എന്ന് പറയാം. ഇമേജ് ദൈവിക സ്വഭാവം, ഇമേജ് ദൈവിക സ്വഭാവമാണ് ഉദ്ദേശിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ആണ്. ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഇപ്പൊ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നതിന്, ദൈവത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അത് ദൈവം മനുഷ്യനിൽ വന്നിട്ടുണ്ട്. ദൈവിക സ്വഭാവം, സ്നേഹം, സത്യം, വിശുദ്ധി, അതുപോലെ തന്നെ സൗമ്യത, വിശ്വസ്തത, ഇതൊക്കെയുള്ള ദൈവിക സ്വഭാവങ്ങളാണ്. ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അർത്ഥമാക്കിയാൽ ഇമേജ് അല്ലെങ്കിൽ സാദൃശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവം ദൈവം മനുഷ്യനിൽ വെച്ചിട്ടുണ്ട്. ലൈക്നസ് എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്നസ് അതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത, ക്രിയാത്മകത. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യം കൊടുത്താ സൃഷ്ടിച്ചത്. അതിനെ ഫ്രീ വിൽ എന്ന് പറയാം, ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് ചോയ്സ്. അനുഗ്രഹീതനായ ദൈവഭക്തനായിരുന്നു പാസ്റ്റർ വി എ തോമസ്. പാസ്റ്റർക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചു തോന്നുന്നു. വി എ തോമസ് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ കടമെടുത്ത് പറയാം. അദ്ദേഹം പറഞ്ഞു, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യമില്ല, മനസ്സിലായി? ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല, ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവില്ലാത്തൊരു മകൻ, ആ മകനെ ആ ദൈവം ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഈ ഫാനൊക്കെ ഇടുന്നുമല്ല, ഫാനിട്ടു, സ്വിച്ചിട്ടു, ഉടനത് ഓടി, പിന്നെ ഓഫ് ചെയ്തു, നിന്നു, പിന്നെ താപ്പ് തുറന്നപ്പം വെള്ളം വന്നു, ഓഫ് ചെയ്തു, സ്റ്റീരിയോ ഓൺ ചെയ്തപ്പോൾ പാട്ട് കേട്ടു, നിർത്തി. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? പ്രവർത്തിക്കുക. മറ്റുദാഹരണം പറഞ്ഞത്, അങ്ങനെ ഒരു മകനുണ്ടെന്ന് വിചാരിക്കൂ, ചോറ് ഞാൻ പറഞ്ഞിരുത്തി, അവൻ ചോറിണ്ടോണ്ടിരിക്കുക, ചോറ് വാർത്ത തീർന്നിട്ട് പിന്നെ വായിലോട് വെച്ചോണ്ടിരിക്കുക, മോനെ ചോറ് മതി കഴിച്ചു കഴിഞ്ഞല്ലോ, നീ എഴുന്നേക്ക് കൈയെടുക്ക, വെള്ളം തീർന്നിട്ടും കൈ എഴുതിക്കൊണ്ടിരിക്കുക, മോനെ നിന്റെ കയ്യിൽ ചെളിയെല്ലാം പോയി, നീ വന്ന് കിടന്നോ, നീ കിടക്ക്, ഇനി പറയാതെ എഴുന്നേക്കത്തില്ല. അങ്ങനെ ഒരു മകനാണെങ്കിൽ എല്ലാറ്റിനും പുറകെ പുറകെ നടക്കണ്ടേ? അപ്പൊ ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ എന്ത് കഷ്ടമാകുമായിരുന്നു? പക്ഷേ ദൈവം എന്ത് ചെയ്തു? ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് ചോയ്സ്, അത് ഈ മനുഷ്യന് കൊടുത്തു. ഇത് വിയതോ സാർ പറയുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ്, ഇഷ്ടത്തിന്മേൽ സ്വാതന്ത്ര്യം, ശരിയെന്താ തെറ്റ് എന്താ ചിന്തിച്ച് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായി ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി അത് മനുഷ്യന് കൊടുത്തു. കുരിയിൽ പണ്ടുണ്ടാക്കിയ കൂട ഇന്നും ഉണ്ടാക്കും. നായ്ക്കളൊക്കെ കുറയ്ക്കുന്ന സ്വഭാവമുണ്ട്, വർഗ വ്യത്യാസത്തിൽ ചില വ്യത്യാസമൊക്കെ ഉണ്ട്, പിന്നെ പിള്ളേർ കല്ലെറിയുമ്പോഴും ചെറിയ പ്രശ്നം, ശബ്ദമൊക്കെ മാറും. ഇല്ലെങ്കിൽ നായ്ക്കൾ കുറയ്ക്കുക, പൂച്ച അലയ്ക്കുന്നത്, ഇല്ലെങ്കിൽ കുരുകിൽ പാടുന്നത്, അത് കെട്ടുന്ന കൂട്, ഇതെല്ലാം ഇങ്ങനെ ട്രഡീഷണലി നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? തീരുക. പക്ഷെ മനുഷ്യന്റെ വീടുകൾ നോക്കിടുന്നു, വീടുകൾ, വീടുകൾ ഓരോരോ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ രാജൻ ജോൺ അല്ലെ, രാജീവ് ജോൺ സാർ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പിന്നെ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ട് ആ കുറച്ച് കുറച്ച് വീഡിയോ ഫോട്ടോസ് കാണിച്ചു. അപ്പം അവിടെയൊക്കെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതലും ഉടൻ കെട്ടിടങ്ങളാക്കുള്ളൂ. അപ്പം അതിൻ്റെ നമ്മുടെ ഇവിടെ നിന്നും വളരെ ഡിഫറൻ്റ് ആണ് അവർക്ക് ഓരോരോ. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ പല പ്ലാന് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കെട്ടിടമണി നിന്നുണ്ടാകും. ശ്രദ്ധിച്ച് നോക്കിയേ, റോഡുകൂടെ പോയാൽ കെട്ടിടങ്ങൾ ഫാഷൻ, ഇല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു വലിയ ഏജ് അല്ലേ, ഇറ്റ് ഇസ് ആൻ ഏജ് ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. പണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, അത് കഴിഞ്ഞ എന്തുവാ, തേർഡ് ഗ്രൂപ്പുകാരെല്ലാം ബി എക്ക് പോകും, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പുകാർ ബി എസ് സി പോയിട്ട് അത് മാസോ എന്തെങ്കിലും ഇതിലെടുത്ത് പോകും, ഇല്ലെങ്കിൽ പിന്നെ സയൻസ് എടുത്ത് പോകും. ഫോർത്ത് ഗ്രൂപ്പുകാർ നമുക്കറിയാം കൊമേഴ്സിന് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ബി എ കഴിഞ്ഞാൽ എം എ, പിന്നെ ബി കോം കഴിഞ്ഞാൽ എം കോം, എന്ത് എളുപ്പമാണ് പറയാനേ, ബി എസ് സി കഴിഞ്ഞാൽ എം എസ് സി, പിന്നെ ഓർത്ത ടൈപ്പ് ഷോട്ടാണ് പഠിക്കും. ഇതാണ് ജോലി, ഇന്നലെ സർട്ടിഫിക്കറ്റ് നടക്കുക, ജോലി ജോലി ജോലി. ഇതൊക്കെ പോയി കാലം, ഇന്ന് ഇന്നലെ കാലമൊക്കെ പോയി, ഇതാർക്ക് ഇന്നിപ്പോ അങ്ങനെ എം എക്ക് പഠിച്ചത് എല്ലാം ഇപ്പം ജോബ് ഓറിയന്റഡ് സംഗതിയാണ്. ഇത് നമുക്കറിയാം, ഇന്ന് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഓരോ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം അല്ലേ കരിയർ ഗൈഡൻസ് എന്ന് പറയാം അല്ലേ, പ്രത്യേക കോഴ്സ് ഉണ്ട്. ഇന്ന് 10-ാം ക്ലാസ് എത്തുമ്പോഴേ അവന്റെ മുമ്പിൽ പോകേണ്ട റൂട്ടുകളൊക്കെ തെളിഞ്ഞിരിക്കുക. ഇന്ന് പണ്ടൊന്നും ഇല്ലാത്ത മണ്ഡലങ്ങളൊക്കെ, പണ്ട് ഹോട്ടൽ പണി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഹോട്ടൽ പണിയേ, ഇന്ന് ഹോട്ടൽ മാനേജ്മെന്റ് എന്തായിരുന്നു, ഡിസൈനിങ് എന്ന് വലിയ സംഗതിയാ. ഇന്ന് ഏജ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആയിരുന്ന ഏജ് ഓഫ് സ്പെഷ്യലൈസേഷൻ ദേവശാസ്ത്ര രംഗത്തേക്ക് എന്നാലോ, അവിടെ ഓട്ടസ്റ്റുമെന്റ്, ന്യൂട്ടസ്റ്റുമെന്റ്, തിയോളജി, സൈക്കോളജി, പിന്നെ സോഷ്യൽ അനാലിസിസ്, മിഷിയോളജി, പിന്നെ കമ്മ്യൂണിക്കേഷൻ, കൗൺസിലിംഗ്, ഇങ്ങനെ കിടക്കുക അവിടെ ഫീൽഡ് ഓരോന്നും. ഞാൻ പറഞ്ഞത് എല്ലാ ഫീൽഡിലും ഇന്ന് സ്പെഷ്യലൈസേഷൻ ആയിരുന്നു. അപ്പം ശ്രദ്ധിക്കണം, ഇന്ന് ഡിസൈനിങ് ഒരു വലിയ മേഖലയായിരുന്നു. ഡിസൈനിങ് ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ നൂതനമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത് എന്റെ കഴിവാണ്, പക്ഷേങ്കിൽ ഇറ്റ്സ് എ ഗാഡ് ഗിവൺ അല്ലെ എബിലിറ്റി എന്ന് വേണക്കാം. ദൈവം കൊടുത്തതാ ഇത്, ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത മനുഷ്യന് ദൈവം കൊടുത്തതാ. ഇതെല്ലാം കൂടെ സംഗ്രഹിച്ച് പറയുന്ന പദത്തെ നമുക്ക് വേണേൽ ലൈക്നസ് എന്ന് പറയാം. ലൈക്നസ് ഇമേജ് ദൈവ സ്വഭാവമാണെങ്കിൽ ലൈക്നസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ദൈവം മനുഷ്യന് കൊടുത്തുന്നു. ഒരിക്കലും ദൈവ ആജ്ഞ വെറുതെ അനുസരിക്കുന്ന, സ്വിച്ച് ഇടുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചലിക്കുന്ന ഒരു മനുഷ്യനെ പോലെയല്ല, മനുഷ്യന് ക്രിയാത്മകമായി ചെയ്യാനുള്ള കഴിവ് ദൈവം മനുഷ്യന് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടില്ല. But it was distorted. എന്താ ഡിസ്റ്റോർട്ട്? രൂപത്തിന് ഭേദം വന്നു. ഒരു അലൂമിനിയം കലത്തിൽ നിറച്ച് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കലം താഴേക്ക് പോയി കഴിയുമ്പോൾ ചളിഞ്ഞു അല്ലേ? പഴയ വെള്ളം അതേ രീതിയിൽ എന്ത് ചെയ്യില്ല, കൊള്ളുന്നില്ല. ഇത്രേ ഉള്ളൂ. ഏത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്രിസ്ത്യാനികളെ കുറിച്ച് കുറച്ച് കിടക്കുന്നു. ഒരു ദൈവബോധം ഉണ്ടായിട്ടല്ലേ? അപ്പൊ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇമേജ് ആൻഡ് ലൈക്നസിന്റെ രൂപവും അളവും വ്യത്യാസം വന്നു. ഡിസ്റ്റോർട്ട് എന്നുള്ളത് കംപ്ലീറ്റ് ലോസ്റ്റ് അല്ല, മനുഷ്യർ കംപ്ലീറ്റ് ലോസ്റ്റ് അല്ല. എന്ത് തെറ്റ് ചെയ്താലും ഓരോ മതത്തിൽ കുറിച്ച് വരയ്ക്കുക, നാമനാമം ചെയ്യുക, അല്ലെ നിസ്കരിക്കുക എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇന്ന് എന്തായിരുന്നാലും ശരിയായ രീതിയിൽ അല്ലെങ്കിലും ദൈവത്തെ വിളിക്കുന്ന ഒരു പ്രതീതി. കാരണം ദൈവബോധം എന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്റ്റോർട്ടർ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ്സോ ദൈവത്തിന്റെ ക്രിയാത്മകതയൊന്നും മനുഷ്യൻ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് അതിനെന്ത് ചെയ്തു, ഡിസ്റ്റോർട്ടഡ്, രൂപഭേദം വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ മനുഷ്യൻ സങ്കല്പിക്കാൻ തുടങ്ങി അല്ലെ, ദൈവത്തെ മനുഷ്യൻ സങ്കല്പിക്കാൻ തുടങ്ങി. ആ കാര്യമൊക്കെ വിശദീകരിച്ചൊരു സമയം പോകും. നോഹയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഷേം ഹാം യാഫത്ത്, ഷേം ഹാം യാഫത്ത്, അവരുടെ കാലഘട്ട ശേഷമാണ് അവിടുന്നാണ് മനുഷ്യനിൽ നിന്നുണ്ടായത് എന്ന് മനുഷ്യവംശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഷേം ആര, യാഫത്ത് ആര, പിന്നെ ഹാം ആര, ആ ജനവർഗം ഏതാന്നൊക്കെ വേണേൽ പറയാം. പിന്നെ ക്രോസിംഗ് ഒക്കെ ഉണ്ട് ഒത്തിരി, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നാലും നോഹയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് പറഞ്ഞാൽ നിമ്രോദിന് ശേഷം, അബ്രഹാം വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ചെതിരിപ്പോയിട്ട് അബ്രഹാം എത്തിയപ്പോഴത്തേക്ക് അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിച്ചു വന്നു. അപ്പോൾ 200+ വർഷം നിമ്രോദ് മുതൽ ഒരു 200-250 വർഷം കൊണ്ട് മനുഷ്യൻ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചെതിരിപ്പോയിട്ട് നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയവും കാര്യങ്ങളും ഒക്കെ ഈ ഷേം ഹാം യാഫത്തിന്റെ 3-4 തലമുറ മുതലുള്ളവർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് മറന്നിട്ട് ലോകത്തിന്റെ പല ഉഷ്ണമേഖലയിൽ, തണുപ്പുള്ള മേഖലയിൽ, അല്ലെങ്കിൽ അന്നത്തെ ജീവികളോട്, വന്യജീവികളോട്, പ്രകൃതി ദുരന്തങ്ങളോട്, വനത്തോട് ഒക്കെ മല്ലടിച്ച് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. ചെതിരിപ്പോയി മനുഷ്യൻ, ഭാഷ കലങ്ങിപ്പോയി, ഭയങ്കര ചലഞ്ച് അവർ ഏറ്റെടുത്ത് അങ്ങനെ ജീവിച്ചുപോയി. അവർ ഭയപ്പെട്ടതൊക്കെ അവർക്ക് എന്തായി തീർന്നു, ദൈവമായി തീർന്നു. അങ്ങനെ അത് ശരിയാ, കറക്റ്റ്, ഭയപ്പെട്ടതൊക്കെ ദൈവമായി തീർന്നു. വലിയ കാടൊക്കെ തീയിൽ കരിഞ്ഞവരെന്ന് കണ്ടപ്പോൾ അത് മനസ്സിലായി, മനുഷ്യ ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് തീ. അപ്പൊ അതിനെന്ത് ചെയ്യാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. കാറ്റടിച്ചിട്ട് വൻ മൃഗങ്ങളൊക്കെ, മരങ്ങളൊക്കെ വീഴാൻ തുടങ്ങി, കാറ്റു ദൈവമായി തീർന്നു. ഇഴയാദികൾക്കരിച്ച് മനുഷ്യൻ മരിക്കാൻ തുടങ്ങി, ഇഴയാദികൾ മനുഷ്യനേക്കാൾ ശക്തിയുള്ളൂ എന്ന് മനസ്സിലായി, അതന്നെ ദൈവമായി തീർന്നു. അങ്ങനെ സൂര്യതാപമേറ്റ് മനുഷ്യൻ ജലാംശം നഷ്ടപ്പെട്ട് മനുഷ്യൻ തടരാൻ തുടങ്ങി. അപ്പൊ സൂര്യൻ ദൈവമാണെന്ന് തോന്നി. അപ്പൊ അവൻ എന്തൊക്കെ ഭയപ്പെട്ടു അതൊക്കെ അവന് ദൈവമായി തീർന്നു. ആ ഒരു രീതിയിൽ ആയിരിക്കുന്ന സ്ത്രീവിശേഷത്തിൽ അവൻ ദൈവത്തെ സങ്കല്പിക്കാൻ തുടങ്ങി. സങ്കല്പിച്ച് ദൈവത്തെ കണ്ടെത്തി, അവൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അബ്രഹാമിന്റെ കാലഘട്ടം എത്തിയപ്പോഴത്തെ കഥ എത്തി. അപ്പോഴാണ് പക്ഷെങ്കിൽ ദൈവം പറഞ്ഞത് വിഗ്രഹങ്ങളല്ല, തേജോമനായ ഒരു ദൈവത്തിന്റെ വെളിപ്പാട് അബ്രഹാമിന്റെ ദൈവം കൊടുത്തു. ഞാൻ പറഞ്ഞത് മനുഷ്യൻ അന്ന് മുതൽ സങ്കല്പിക്കുക, ഇന്നും സങ്കല്പിക്കുക, ഇന്ന് സങ്കല്പിച്ച് ദൈവത്തെ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. അതല്ലേ പൗലോസിനെ പറഞ്ഞ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താമെന്ന് ചോദിച്ചു എന്ത് ചെയ്യുന്നു, തപ്പി നോക്കുന്നു. അത് ശാസ്ത്രലോകത്തെ, അസ്ട്രോളജി അല്ലെങ്കിൽ വാരനിരീക്ഷണം മാത്രമല്ല, അല്ലെ ഇവിടുത്തെ എത്തിസ്റ്റ് നിരീശ്വരവാദികൾ മാത്രം ചെയ്യുകയല്ല, ഈശ്വരവിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ശരിയായ ദൈവത്തിന്റെ സത്യ വെളിപ്പാട് ലഭിക്കാത്തത് കൊണ്ട് ദൈവത്തെ സങ്കല്പിക്കുകയും പല രീതിയിൽ. ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു നിർത്തുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യൻ 100 കൊണ്ട് ദൈവത്തെ പ്രാപിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിന് ഇഷ്ടമെന്ന യേശു ക്രിസ്തുവിൽ എന്നെ അയച്ചവൻ ഇഷ്ടമെന്നും പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ തപ്പി നോക്കുകയും സങ്കല്പിക്കുകയും ചെയ്യുന്ന ലോകത്തിൽ ദൈവം ആരാണ്, ദൈവിക സ്വഭാവം എന്താ, ദൈവത്തിന്റെ അസ്തിത്വം എന്താ, ദൈവിക സ്വഭാവം എന്താ, ആ മനുഷ്യനെ ദൈവത്തെ കുറിച്ചുള്ള ആ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്താ എന്ന് മനുഷ്യനെ അറിയിക്കുക എന്നുള്ളതാണ് ദൈവം യേശുക്രിസ്തുവിൽ അടക്കം ചെയ്ത ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്താ? സങ്കല്പിക്കുന്ന ലോകത്തിന് ദൈവം ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കുക. ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വിൽ, വിൽ ഓഫ് ഗോഡ് റിഗാർഡിംഗ് ഹ്യൂമൻ ബീങ്, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ, ഇത് വെളിപ്പെടുത്തി. അതാണ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാം. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? പ്രസംഗമായി പോകുന്നുണ്ടോ? അതാ നിങ്ങളിന്ന് മിണ്ടണം. വരണത് പറഞ്ഞാലും തായ് പറഞ്ഞില്ല, മിണ്ടണം. അത് മാത്രം അറിയാം, മിണ്ടണം മിണ്ടണം. സ്തോത്രമൊക്കെ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞു പിടിക്കുന്നുണ്ടോ? ചമരിയാസ്ത്രീയോടും ഈ കർത്താവിനോടൊക്കെ പറയുന്ന ശിഷ്യന്മാരോട് പറയാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. അയച്ചവന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചത്, ദൈവത്തെ മനുഷ്യൻ സങ്കല്പിച്ചപ്പോൾ സങ്കല്പങ്ങളിൽ മനുഷ്യൻ സത്യദൈവത്തിന് അകന്നകന്നകന്നകന്നകന്നു പോയപ്പോൾ ആനയെ കണ്ണുവട്ടന്മാർ തപ്പി നോക്കി, കാലു ആനയോ അത് തൂണാന്ന് പറഞ്ഞു, വാലെ പിടിച്ചിട്ട് ചൂലാന്ന് പറഞ്ഞു, ചെവി പിടിച്ചിട്ട് മുറമാണെന്ന് പറഞ്ഞു. അല്ലേ, അത് കേട്ടിട്ടില്ലേ? ഇവിടെ എത്തിയില്ല. ആ അപ്പോൾ കണ്ണുപൊട്ടന്മാർ ആനയെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ സങ്കല്പിച്ച് മനുഷ്യൻ തെറ്റായ വഴിയിലൂടെ അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനിലൂടെ ഉദ്ദേശിക്കുന്നത്, ദൈവം തന്റെ ഇഷ്ടം അല്ലെ, എന്നെ അയച്ചതിന്റെ ഇഷ്ടം എന്താ? ദൈവത്തെ സങ്കല്പിക്കുന്ന ലോകം തെറ്റായ വഴിയിൽ നടക്കുമ്പോൾ ദൈവമാര് ദൈവത്തിന്റെ അസ്തിത്വവും ദൈവത്തിന്റെ മഹിമയും ദൈവത്തിന്റെ ശക്തിയും ദൈവിക സ്വഭാവവും മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനുഷ്യനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറയുന്നത്. അതിനെ കൊലോസ്ലേഖനം 1:15 പറഞ്ഞിരുന്നു, ഹി ഈസ് ദ സ്റ്റാച്യു ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തെ പ്രതിബിംബിക്കുകയാണ്. സ്റ്റാച്യു, സ്റ്റാച്യു ഒന്നിനെ പ്രതിബിംബിക്കുകയാണ്. ഈസ് ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇമേജ് ആണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദൈവം ആരാണെന്നും ദൈവത്തിന് ഇഷ്ടവും പദ്ധതിയും വ്യക്തമാക്കുക മാത്രമല്ല, എന്നയച്ചവന്റെ ഇഷ്ടം ചെയ്ത്, എന്നയച്ചവൻ ഇഷ്ടം ചെയ്ത് അവന്റെ അവൻ തന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ച പ്രവൃത്തി വേല തികയ്ക്കുക, വേല തികയ്ക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ലോകത്ത് ദൈവം ആരാണെന്നും ദൈവത്തിന്റെ അസ്തിത്വം ദൈവിക സ്വഭാവവും മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യനാ ദൈവത്തെ മനസ്സിലാക്കി കൊടുത്തിട്ട് ദൈവത്തെ മനുഷ്യൻ ഒരിക്കലും ഒരിക്കലും അവന്റെ പാപാവസ്ഥയിൽ എത്തിപ്പിടിക്കാൻ കഴിയില്ല. അതിന് മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിലേക്ക് കയറ്റി വാങ്ങിക്കൊണ്ട് യേശു പാപിയായില്ല, പക്ഷെ താൻ തന്നെ എന്താക്കി, പാപമാക്കി, പാപമാക്കി, പാപിയായി തീരുക എന്ന് പറഞ്ഞതും പാപമാക്കി എന്ന് പറയുന്നതും കണ്ട്, പാപമാക്കി മനുഷ്യൻ സമാനമായി പാപത്തിന്റെ ആ പാപമാക്കി ഒരു പാപിയായി തന്നെ ആ ഒരു അവസ്ഥയിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് താൻ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ തന്നെ ശരീരത്തിലേക്ക് ചെയ്തു ഏറ്റു. അതാ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞു. അതാണ് എന്റെ ആഹാരം. ഈ കാര്യത്തിന് കർത്താവ് വന്നത്, എന്നെ അയച്ചവൻ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ദഹിക്കുന്നതാണ് എന്റെ ആഹാരം. ഇഷ്ടം ദൈവത്തെ ലോകത്തിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. പ്രവൃത്തി എന്താ? ക്രൂശ്മരണത്തിലൂടെ രക്ഷ കരഗതമാക്കാൻ ദൈവം മനുഷ്യന് മുമ്പിൽ സ്ഥായിയായ വ്യക്തമായ ഒരു പാമ്പാവ് വഴി തുറന്നു കൊടുക്കുക. ഇതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. കൊലോസ് ലേഖനത്തിൽ ഇതിന്റെ വിശദീകരണം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം വളരെ വേഗത്തിൽ പറഞ്ഞുവിടും, എനിക്ക് ഒത്തിരി ഭാവം നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന് കൂട്ടി 8 ക്ലാസ്സേ ഉള്ളൂ, ഒത്തിരി കാര്യം നമുക്ക് കവർ ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കുക. അപ്പം ദൈവത്തെ വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ സ്വഭാവം എന്താ ഇപ്പം പഠിച്ചിട്ടില്ല. ദൈവിക സ്വഭാവം എന്താ? ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയും. എന്താ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്? ദൈവിക സ്വഭാവം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവിക സ്വഭാവം. ദൈവത്തിന് രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്. ദൈവിക സ്വഭാവങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് എഴുതിയോ നിങ്ങൾ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ആട്രിബ്യൂട്ട്സ്, ദൈവിക സ്വഭാവം എന്ന് പറയാം. ദൈവിക സ്വഭാവം, ആ ദൈവിക സ്വഭാവം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇൻകമ്മ്യൂണിക്കബിൾ, രണ്ട് കമ്മ്യൂണിക്കബിൾ. ഒന്ന് നമ്മളുമായി പങ്കിടാത്ത ദൈവിക സ്വഭാവം, ഇൻകമ്മ്യൂണിക്കബിൾ. ദൈവത്തിന് നമ്മളുമായി പങ്കിടാൻ പറ്റാത്ത ചൊറസ് ദൈവിക സ്വഭാവങ്ങൾ ഉണ്ട്. ഇൻകമ്മ്യൂണിക്കബിൾ ആണ്, പങ്കിടാൻ പറ്റത്തില്ല ദൈവത്തിന്. രണ്ടാമത്തെ സ്വഭാവം കമ്മ്യൂണിക്കബിൾ ആണ്, നമ്മളുമായി പങ്കിടും. അതാ ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത്, കാരണം അവിടെയൊക്കെ നമ്മുടെ ഈ പ്രായോഗിക ക്രിസ്ത്യാനിത്വത്തിന്റെ സംഗതി കയറി വരുന്നത്. അത് പറയാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ ഇൻകമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ, രണ്ട് രീതിയിലുള്ള ദൈവിക സ്വഭാവങ്ങൾ ഉണ്ട്. ഇൻകമ്മ്യൂണിക്കബിൾ എന്താണെന്ന് വേഗത്തിൽ പറയാം, നമ്മളുമായി പങ്കിടാത്തത്, അത് ദൈവത്തിന്റെ മാത്രം സ്വഭാവമാണ്. അത് പങ്കിടാൻ പറ്റത്തില്ല ദൈവത്തിന്. അത് പങ്കിടുക എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനും ദൈവം തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നമ്പർ വൺ, ഒന്ന് ഗോഡ് ഈസ് എറ്റേണൽ ഗോഡ്, എവർലാസ്റ്റിംഗ് ഗോഡ്, ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ. അല്ലെ, ദൈവത്തിന്റെ അനന്ത അല്ലെ ആരംഭമില്ലാത്തവനാണ്, അനാദിയും ശാശ്വതമായി നീ ദൈവമാകുന്നു. ദൈവം നിത്യനാണ്, ദൈവത്തിന് രണ്ടും നിത്യത, പൂർവകാല നിത്യതയുണ്ട്, എന്ത് ചെയ്തു ഭാവികാല നിത്യതയുണ്ട്. പൂർവകാല നിത്യത അതൊരിക്കലും നമ്മളുമായി പങ്കിടാൻ പറ്റത്തില്ല, കാരണം ദൈവത്തിന് നമുക്കെല്ലാം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതാ വിഷയം, നമുക്കെല്ലാം എന്തുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. പക്ഷെങ്കിൽ ദൈവപ്രമാണത്തിൽ ജീവിക്കുന്നവരുമായി ദൈവം ഭാവികാല നിത്യത പങ്കിടും. പറയട്ടെ, ഒരു താങ്ക്സ് പറഞ്ഞേ കർത്താവ്. പ്രായമുള്ളവർ ഞാൻ പറയാം കേട്ടോ, ഇപ്പൊ പൂർവകാല നിത്യത നമുക്ക് നമുക്കില്ല, നമുക്ക് എല്ലാവർക്കും തുടക്കമുണ്ട്, ആരംഭമുണ്ട്. പക്ഷെ കർത്താവിന്, കർത്താവ് പൂർവകാല നിത്യത ഫോർ മറ്റേണിറ്റി, അപ്പൊ ഒരിക്കലും അടക്കാൻ പറ്റത്തില്ല, അതിനെ കുറിച്ച് വേറെ ഭാഗം വരുന്നുണ്ട്. അപ്പം ദൈവം നിത്യനാണ്, ചുരുക്കത്തിൽ അതാ പറയുന്നത്, കൂടുതൽ വിശദീകരിക്കാൻ, ദൈവം നിത്യനാണ്. ഒന്ന്, രണ്ട്, ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയും, ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺചേഞ്ചിങ് ഗോഡ്, ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഗോഡ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഗോഡ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. ഹീബ്രൂസ് ചാപ്റ്റർ 13:8, ഹീബ്രൂസ് ചാപ്റ്റർ 13:8, 13:8, എബ്രായ ലേഖനം 13:8, ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ. ഇമ്മ്യൂട്ടബിലിറ്റി, ദൈവത്തിന് എന്തില്ല, മാറ്റമില്ല, നോ ചേഞ്ച്, അൺചേഞ്ചിങ് ഗോഡ്. യേശു ക്രിസ്തു മാറാതവരെ, അങ്ങനെ ഇംഗ്ലീഷ് പാണ്ടല്ലോ, അൺചേഞ്ചിങ് ജീസസ്, അൺചേഞ്ചിങ് ജീസസ്, അൺചേഞ്ചിങ് ജീസസ്, അങ്ങനെ പാട്ടുണ്ട്. ഓക്കെ, അത് ഓർത്താണ് നിങ്ങൾ, അത് ഓർക്കണം, ഒരു പാട്ടൊക്കെ, ഒരു കാര്യം വരുന്ന പാട്ടും കഥയൊക്കെ കയറി വരണം. ഓക്കെ, അപ്പം ദൈവമാരാ, മാറ്റമില്ലാത്തവനാണ്, ആച്ഛാദനമില്ലാത്തവനാണ് ദൈവം, ആച്ഛാദനമില്ലാത്തവനാണ്, അതിനെ പറയും ഇമ്മ്യൂട്ടബിലിറ്റി, അൺചേഞ്ചിങ് ഗോഡ്. മൂന്ന്, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആരാണ്, ആത്മാവാണ്, ദൈവാത്മാവാണ്, ദൈവാത്മാവാണ്, ദൈവാത്മാവാണ് എന്ന് പറഞ്ഞാൽ എന്താ, ദൈവാത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് ആണോ, നമ്മുടെ സ്പിരിറ്റ് അല്ല. സ്പിരിറ്റിന് പ്രത്യേകതയുണ്ട്, സ്ഥലം സമയം ഒക്കെ എന്താ, ലിമിറ്റഡാ അല്ലേ. അതിനൊരു ഭാഗം ഞാൻ അടുത്ത ലെവലിൽ അത് വിശദീകരിക്കാം, ഇപ്പം വിശദീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ ടൈം, അതുപോലെ തന്നെ ടൈം പ്ലേസ് ലിമിറ്റഡ് ആണ് നമ്മൾ, ഇപ്പൊ നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ, അല്ലേ, ആ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവ ആത്മാവാണ്, ദൈവത്തിന് എല്ലായിടത്തും ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ കഴിയും, ഗോഡ് ഈസ് സ്പിരിറ്റ്, നമുക്ക് ഇല്ല. മറ്റൊന്ന്, ഇൻഫൈനൈറ്റ്, ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് ഗോഡ്, ഗോഡ് ഇൻഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്, വി ആർ ഫൈനൈറ്റ്. അതിനർത്ഥം എന്താ, ഗോഡ് ഈസ് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം, പറയുമ്പോ പറയാൻ വന്ന്, ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്, ദൈവം പരിമിതികളിലുള്ളവനല്ല അവൻ, ഈസ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. എന്താ സ്പേസ് ആൻഡ് ടൈം, സ്പേസ് ആൻഡ് ടൈം, ദൈവത്തെ ഒരു സ്ഥലത്ത് ഒതുക്കാൻ പോവും. പിന്നെ ശലോമോന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം, ആലയം വളർന്നു കഴിഞ്ഞപ്പോ, ദൈവമേ നീ സ്വർഗാദി സ്വർഗങ്ങളിൽ ഒതുങ്ങുന്നില്ല, പിന്നെ ഞാൻ ഉണ്ടാക്കി ആലയത്തിലേക്ക്, അല്ലേ എന്റെ ആലയത്തിൽ നീ എങ്ങനെ ഒതുങ്ങി വരുന്നു, നീ സ്വർഗാദി സ്വർഗങ്ങൾ ഒതുങ്ങി വരുത്തില്ല. പക്ഷെ നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നു അല്ലേ, സ്തോത്രം, ആ മഹാദൈവം നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ ഇരിക്കുന്നു. കർത്താവ് നമുക്ക് സ്തുതിക്കാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 139-ാം സംഘത്തിൽ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും, 139 സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, ഭൂമിയുടെ അതിന്റെ പിന്നെ കിടക്ക വെച്ച് നീ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വെച്ച് അവിടെയുണ്ട്, യഹോവേ നിന്നെ വിട്ട് ഞാൻ എവിടേക്ക് പോകണം അല്ലേ. അതിന് ഒമ്നി പ്രസന്റ് അത് തന്നെ ഉദ്ദേശിക്കുന്നത്, ഒമ്നി പ്രസന്റ്, ഗോഡ് ഈസ് പ്രസന്റ് ഇൻ എവ്രി പാർട്ട്. അത് പിന്നെ ഹിന്ദുക്കളുടെ പാണ്ഡിത്യമല്ല കേട്ടോ, വസ്തുമായ ദൈവം, തൂണിലും തുരുമ്പിലെല്ലാം ആരുണ്ട്, ദൈവമുണ്ട്, അതൊന്നും അല്ല ഇത്. എവ്രി വേർ വി കൻ സീ ദ പ്രസൻസ് ഓഫ് ഗോഡ്, വി കൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്നാൽ, പത്മോസിലെ ദ്വീപിൽ ഏകാന്തതയിൽ പൗലോ യോഹന്നാനായിരുന്നപ്പോൾ അവിടെ ദൈവസാന്നിധ്യം, കർത്ത ദിവസത്തിൽ ആത്മവിശ്വനായി, ഒരു ജനസമൂഹത്തിലായിരുന്നാൽ അവിടെ സാന്നിധ്യമുണ്ട്, എവിടെയായിരുന്നാലും സാന്നിധ്യമുണ്ട്. അതാണ് കഥാന പ്രസൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി വാസ് ബി ഇസ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് സ്പേസ്, ദൈവത്തിന്റെ സ്പേസിൽ ഒതുക്കാൻ കഴിയത്തില്ല, ഒന്നും ഒതുക്കാൻ ഒക്കത്തില്ല, കുടിയിരുത്താൻ ഒക്കത്തില്ല. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസിന്റെ പിന്നെ അരോപക്കുന്നിലെ പ്രസംഗത്തിൽ വെച്ച് പറയുന്നുണ്ട്, ദൈവത്തെ ഒരു സ്ഥലത്ത് മകുതി ചെയ്യാനൊക്കത്തില്ല, കുടിയിരുത്താൻ, മനുഷ്യ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല അല്ലേ, ഒതുക്കാൻ നോക്കൂ. സമാപനകൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലത്തുള്ള നിയമപ്പെട്ടകത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാതെ വന്നപ്പോ ദൈവസാന്നിധ്യം വിട്ടുപോയി. ഈ ഖാബോ എന്താർത്ഥം, മഹത്വം പോയി പോയി അല്ലേ. ആ മഹത്വം കംപ്ലീറ്റ് ആലയത്തിൽ പോയി കഴിഞ്ഞപ്പോൾ നെബുക്കദ്നേസറിന് കൂട്ടർക്കും ഇടിച്ചു കളയാൻ എന്ത് എളുപ്പമായിരുന്നല്ലേ, ഇല്ലേ? എന്തെളുപ്പമായിരുന്നു. ദൈവ സാന്നിധ്യത്തിലാണ് സംഗതി ഇരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ സ്ഥലത്തിന് വരെ ഹോളി പ്ലേസ് എന്ന് പറയാൻ എന്തോ, ഈ പ്ലേസിന് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരായ നമ്മൾ ഇരിക്കുന്ന ഹോളി പ്ലേസ്, അതുകൊണ്ടാണ് ഹോളിയാകുന്നത്. അല്ല ഇതിന് തന്നെ പ്രത്യേകത, അതാണ് പ്രത്യേകത. വിശുദ്ധ ജനമായ നമ്മൾ കൂടി വരുന്ന അതുകൊണ്ടാണ് ഹോളി പ്ലേസ്. അല്ലാതെ അതിനപ്പുറത്ത് ഇവിടെ നമ്മൾ നല്ല മഹാമോശമായി, ഞാൻ ഉദാഹരണം, മഹാമോശമായി ജീവിച്ചിട്ട് ഇവിടെ വന്നിരുന്നേ ദൈവസാന്നിധ്യം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. നമ്മൾ വിശുദ്ധരായി വന്നാൽ രണ്ടോ മൂന്നോ പേർ കൂടി നിർത്തി ഞാൻ വന്നേക്കാന്നല്ല, ഉണ്ട്, ഞാൻ അവിടെ നടുവിൽ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ സമയത്തെ പരിധി പോകുന്നില്ല. ഗോഡ് ഈസ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് സ്പേസ്. ഇൻ ടൈമോ, ടൈമോ അതാ നിത്യത മൊത്തം നിത്യത എന്ന് പറഞ്ഞാൽ ദൈവത്തെ എവിടെ നമുക്ക് ഉക്കാൻ ഉക്കുവോ? ഉക്കോ? ഉക്കത്തില്ല, ഉക്കത്തില്ല. ഗോഡ് ഈസ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് സ്പേസ് ആൻഡ് സ്ഥലം, സമയം, ഇതിനെ രണ്ടിനും അതീതരാണ് ആര്? ദൈവം. ഞാനിപ്പോ ഇവിടെ, ഞാനിപ്പോ ഉണ്ട്. എനിക്കിപ്പോ കോഴിക്കോട് ആരും പറ്റില്ല, കോഴിക്കോട് ആകാൻ പറ്റത്തില്ല. എന്റെ നാട്ടിൽ തിരുവല്ലായി പോകാൻ പറ്റത്തില്ല, പുല്ലാട് പോകാൻ പറ്റില്ല. നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ദുബൈയിലോ ഷാർജയിലോ നമ്മുടെ വീട്ടിൽ പോലും ഇല്ല, നമ്മളിവിടെയേ ഒക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളെ സ്പേസ് ടൈമിൽ ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഹാളിനുള്ളിലാണ്, ദ സി വൺ അല്ലേ, സി വൺ, സി വൺ ഹാളിനുള്ളിലാണ് നമ്മൾ. നമ്മളിപ്പോ വേറെ എങ്ങുമില്ല. നമ്മൾ അപ്പൊ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഗാഡ് ഈസ് ബിയോണ്ട് ലിമിറ്റേഷൻ ഓഫ് സ്പേസ് ആൻഡ്. നമ്മുടെ ദൈവം ആരാ മനസ്സിലാണ് കേട്ടോ. ഇതൊക്കെ ദൈവത്തെ സേവിക്കുന്ന ഒരു കാര്യമാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ ഈ ബേസിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നാല് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഓക്കെ, നാല് കാര്യം പറഞ്ഞു. ദൈവം നിത്യനാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം ആത്മാവാണ്, ദൈവം സ്ഥല സമയത്തിന്റെ പരിധിക്കും അതീതനാണ്. ഇനി നമുക്കെല്ലാം അറിയാവുന്ന മൂന്ന് കാര്യം പറയാൻ പോകുന്നത്. ഒമ്നിപൊട്ടൻസ്, സർവശക്തൻ. ഒമ്നിപൊട്ടൻസ്, സർവശക്തൻ. ഗോഡ് ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഫോർ എനി പേഴ്സൺ അറ്റ് എനി ടൈം. എന്തും ആർക്കും എപ്പോ വേണമെങ്കിലും ചെയ്തുകൊടുക്കാൻ ശക്തനാണ് ആര്? അല്ലേ, ദൈവം. അല്ലേ, നമുക്ക് പരിമിതിയുണ്ട്. അല്ലേ, നമ്മുടെ ശക്തി പരിമിതിയുണ്ട്. 50 കിലോ സിമിന്റി ആക്കി പോക്കോ നമ്മൾ ശക്തി. അല്ലെ, അതിന് പരിമിതിയുണ്ട്. നമുക്ക് പല എല്ലാം കൂടെ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ പൊക്കുന്നിരിക്കും. എന്നാൽ അതിനപ്പുറത്ത് പോകാൻ പോകും. നമ്മുടെ ശക്തി ഒന്നുമില്ല. ചില കാര്യമൊക്കെ ചിലപ്പോൾ ഞാനത് കാര്യം സാധിപ്പിച്ചേക്കാം, ഞാൻ സൈൻ ചെയ്തിപ്പിച്ചേക്കാം. അതൊക്കെ നമുക്ക് പറ്റിയ ചില കാര്യങ്ങളൊക്കെ. അയ്യോ, നമുക്ക് എന്ത് ലിമിറ്റേഷൻ ആണെന്നറിയോ? ലിമിറ്റേഷൻ ആണ് നമുക്ക്. അപ്പോൾ ദൈവം ഒമ്നിപൊട്ടന്റാണ്, സർവശക്തൻ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? സകലതും എപ്പോ വേണമെങ്കിലും ആർക്കും ഏത് വിധത്തിലും ചെയ്യാൻ കഴിയുന്നവൻ, സർവശക്തൻ. അതാണ് ഉദ്ദേശിക്കുന്നത്, ഒമ്നിപൊട്ടൻസ്. അതൊക്കെ തിരുവത്തിലൂടെ തെളിയിക്കേണ്ട കാര്യമാണ്, തെളിയിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഉദാഹരണം എടുത്തു പോകേണ്ട കാര്യങ്ങളാണ്. അത് പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് 40 വർഷം മഞ്ഞ കൊടുത്ത ദൈവം, ചെങ്കടൽ പിളർന്നു, യോർദാൻ പിളർന്നു, കാടപ്പക്ഷി മഞ്ഞ കൊടുത്തു ദൈവം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. എന്താ അപ്പൊ ഇതൊക്കെ? ഇതൊക്കെ എന്താ മേഘസ്തംഭം അഗ്നിസ്തംഭം എന്ന് വായിച്ചുള്ള എന്താ മേഘസ്തംഭം? എന്തിനാ ഈ ജനങ്ങളെല്ലാം ഈ മരുഭൂമി നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ഇത് ഇപ്പൊ അല്ലപ്പോഴും ACയിലൊക്കെ കയറുന്നത്. എന്നിട്ട് നമുക്ക് AC എന്നാണെങ്കിൽ വീലോട് കയറുമ്പോൾ അത് വഹിക്കാൻ വയ്യ. ഏഴാം സ്ഥാനപ്പോഴത്തെ ഞാൻ ഓടി കയറി ഒരു ഷെഡിലോട് കൂടി കയറി നമുക്ക് വഹിക്കാൻ വയ്യ. നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ മരുഭൂമിയിലൂടെ ജനം പോകുമ്പോൾ അവർക്ക് തണലായി ദൈവത്തിന്റെ മേഘസ്തംഭം നിൽക്കുകയാണ്. മേഘസ്തംഭം, പിന്നെ അഗ്നിസ്തംഭം. അഗ്നിസ്തംഭം അവർക്ക് വെളിച്ചം കൊടുക്കാൻ അഗ്നിസ്തംഭം. പിന്നെ ഞാൻ കാടപ്പക്ഷി ഇങ്ങനെ പറന്ന് അവർക്ക് പിടിക്കാവുന്ന ഉയരത്തിൽ കാടപ്പക്ഷി മന്ന ഇങ്ങനെ ദൈവത്തിന്റെ പ്രൊവിഡൻസ് ഭയങ്കരമായി. പിന്നെ 30 ദിന രാജാക്കന്മാരെ കീഴടക്ക ദൈവം കനാന്ദേശം അവർക്ക് കൊടുത്തു. മാത്രമല്ല ദൈവത്തിന്റെ ഭുജവീര്യത്തിന് മഹത്വം. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 4:7-8 നമ്മളൊരു 7-8 മുതൽ വാക്കി താഴെ വായിക്കുമ്പോൾ, നിങ്ങളെപ്പോലെ അത്ഭുതം കണ്ട ശേഷജാതി ഏതുള്ളൂ, നിങ്ങളെപ്പോലെ കൃത്യമായ ചട്ടവും പ്രമാണവും ജാതി ഏതുള്ളൂ, നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ നീങ്ങിപ്പോകരുത്, കണ്ണിന് പട്ടമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പ്രമാണം നീ കൊടുക്കുന്നു. ആവർത്തന പുസ്തകം 4:7 ഒരു 5 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. ഗോഡ് ഈസ് ഓമ്നിപൊട്ടൻസ്. ഒമ്നിഷ്യൻസ്, ഒമ്നിഷ്യന്താ സർവജ്ഞത, സർവജ്ഞത, സർവജ്ഞത. നാളെ നമുക്ക് എന്തൊക്കെ നടക്കും നമുക്കറിയോ? അറിയോ? A to Z നാളെ നടക്കുന്നതെല്ലാം നമുക്കറിയില്ല, നമുക്കൊന്നും അറിയില്ല. ദൈവ സർവജ്ഞന, ആദിയിലേ അവസാനം കാണുന്നവരാണ് നമ്മുടെ ദൈവം. ആദിയിലെ അവസാനം കാണുന്നത് അതാ സർവജ്ഞത എന്ന് പറയുന്നത്, സർവജ്ഞത. പിന്നെ അതുകൊണ്ട് ബൈബിൾ ഈ ചോദ്യമുണ്ട്, ദൈവത്തിന് മന്ത്രിയായിരുന്നവനാ? ദൈവത്തോട് എന്തെങ്കിലും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നവനാ? അയ്യോ, നമുക്ക് വല്ലതും നടക്കുമോ? നമുക്ക് നടക്കത്തില്ല. ദൈവം മാത്രം സർവജ്ഞൻ. ജ്ഞാനം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ നമ്മുടെ ടീനേജേഴ്സിനോട് ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ച ഒരു 5:30 വരെ 8:30 വരെയുള്ള സമയത്ത് ലൈക്ക് സംസാരിക്കുകയും കുറച്ച് ഗെയിമും വചന ഷെയറിങ്ങും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞു തുടങ്ങി ഞാന്, ഞാനാണ് യെസ്, ഇയ്യോബിന് പുസ്തകം 28-ാം അധ്യായം. ഇയ്യോബിന് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒരു ഭയങ്കര ഭാവന രീതിയിൽ ഇയ്യോബ് അവിടെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സ്വാ ജ്ഞാനം എവിടെ കിട്ടും എന്ന് ചോദിക്കുകയാണ്. ആഴി നിന്നിൽ ജ്ഞാനമുണ്ടോ? പസഫിക് ഓഷൻ, ഓഷനും സീൻ രണ്ടും കണ്ട അല്ലേ അല്ലേ, അതെയാണ് സപ്പോർട്ട് ചെയ്യണേ. ആ ഓഷൻ എന്ന് പറയുന്നത് പസഫിക് ഓഷൻ, പിന്നെ അറ്റ്ലാന്റിക് ഓഷൻ അല്ലേ, പിന്നെ ഇന്ത്യൻ ഓഷൻ, അതുകൊണ്ട് സി. ഇപ്പം അറേബ്യൻ സി ആ പറയുന്നത്, അറേബ്യൻ സി. അപ്പം സമുദ്രം, സമുദ്രവും കടലും അല്ലേ, അങ്ങനല്ലേ, മഹാസമുദ്രം, സമുദ്രവും മഹാസമുദ്രവും, അല്ലെങ്കിൽ ശരിക്കും ഓഷൻ ആൻഡ് സി, ഇത് രണ്ടും കണ്ട, രണ്ടും കണ്ട. എന്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ 50-ിലധികം കിലോമീറ്റർ താഴെ താഴ്ച എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷൻ ഏറ്റവും വലുത് വലുത് ആഴമുള്ളത്, 50 കിലോമീറ്റർ ഒക്കെ ആഴം എന്ന് എന്റെ വിശ്വാസം, എന്നെ മനസ്സിലിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കണം കണ്ടത് തെറ്റ് പറ്റിയാൽ, എന്റെ ഓർമ്മയെന്ന് ഞാൻ വർഷങ്ങൾ വായിച്ചു പോകാം. അപ്പൊ അത്രയ്ക്ക് ആഴമാണ്, ഇങ്ങനെ എവറസ്റ്റ് കൊണ്ടുവച്ചാലും, എവറസ്റ്റ് ഒക്കെ അത്രയൊന്നുമല്ല, കൊണ്ടുവച്ചാലും പിന്നെയും കിടക്കുക. എവറസ്റ്റ് എന്നൊക്കെ നോക്കുമ്പോൾ 50 കിലോ ഉണ്ടോ ഒന്നും വെക്കാനാകത്തില്ല. അത് ഏകദേശം എന്റെ തോന്ന 5 കുട്ടികളുള്ളതാണ്. എന്നാലും 5-ഉം 50-ഉം തമ്മിൽ വ്യത്യാസമുണ്ട് ഒത്തിരി. എന്തായിരുന്നാലും വലിയ ഗർത്തമാണ്. എന്നാണ് അയ്യോ ഭാവനെ പറയാണ്, ആഴി നിന്നിലുണ്ടോ, ജ്ഞാനം നിന്നിലുണ്ടോ? സമുദ്രം പറഞ്ഞ ഏ എന്നല്ല ഇല്ല. ആ ഭാഗം നമ്മൾ അങ്ങനെ തന്നെ വായിക്കണം, ചുമ്മാ ഇങ്ങനെ ഒഴുക്കി വായിക്കരുത്. ഈ ഭാവന ഭാവം പ്രത്യേകം വായിക്കണം. നിങ്ങൾക്ക് സമയം പോകാൻ എനിക്കറിയാം, 1 മിനിറ്റ് അതിന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എമോസിലേക്ക് 2 ശിഷ്യന്മാരെ അങ്ങോട്ട് പോയല്ലേ, തർക്കം വാദിച്ചു ഇല്ലേ? എമോസിലേക്ക് 2 ശിഷ്യന്മാർ പോയില്ലേ, അറിഞ്ഞില്ലേ? എമോസിലേക്ക് 2 ശിഷ്യന്മാർ തർക്കിച്ചു വാദിച്ചു പോ, തർക്കിച്ചു വാദിച്ചു എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. കർത്താവ് ചെയ്തു, കർത്താവ് പറഞ്ഞു, അനുസരണം കെട്ടവരെ നിന്റെ കൂടെ ഇരുന്നിട്ട് ഇത് വിശ്വസിക്കുന്നു എന്നുള്ള പറഞ്ഞോ? ഒന്നുമില്ല, കർത്താവിന്റെ ഒരു ഭാവാഭിനയം വന്നിട്ട് അല്ലേ ഞാനതാ പറഞ്ഞു വരുന്നത്. കർത്താവ് ചെയ്തു, കൂടെ നടന്നു, ഇല്ല ഞാൻ അവിടെ നിന്നോ, കൂടെ നടന്നു. കർത്താവ് അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു? നിരോധിച്ചു, നിരോധിച്ചു, നിരോധിച്ചിട്ട് എന്താ കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചു. കർത്താവ് ചോദിച്ചു, എന്നാ നിങ്ങൾ ഈ തർക്കിക്കും ബാധിക്കും ചെയ്യുന്നത്? അപ്പം അവർ പറഞ്ഞു, യെരുശലേമിൽ വന്ന് പാർക്കുന്നവർ നീ മാത്രം ഈ ദിവസം നടന്നു എന്ന് അറിഞ്ഞില്ലേ? കർത്താവ് ചോദിച്ചു, എന്തോ അറിയ, എന്തോ സ്തുതിക്കണേ നിങ്ങൾ, അങ്ങനൊക്കെ പറഞ്ഞ കർത്താവാ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് എപ്പോഴും, അങ്ങനൊക്കെ പറഞ്ഞ കർത്താവാ. കർത്താവ് അപ്പൊ ചോദിച്ചു, എന്താ ഇപ്പൊ ഈ ദിവസം ഇവിടെ നടന്നത്? അതെ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകരെന്ന് തെളിയിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ളതൊക്കെ, അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. ഞാനവിടെ കുറിച്ചിട്ടു 8 കാര്യം അവിശ്വാസത്തിന്റെ വാക്ക് ഞാൻ ബൈബിളിൽ കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. അപ്പോൾ 8 കാര്യം, സംശയത്തിന്റെ 8 പദങ്ങൾ, 8 സന്ദർഭങ്ങൾ അവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ അവർ അതിലൊന്നാണിത്, അവർ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തു? ആശാഭംഗം സംഭവിച്ചിരുന്നല്ലേ തെളിയുന്നത്, ആശിച്ചിരുന്നു. പിന്നെ പറഞ്ഞുണ്ട്, നിങ്ങൾ ദിവസം എത്രയായിപ്പോ, 24 ദിവസമായി, അതും പറയുന്നുണ്ട്. ഏ അപ്പോൾ ഇത് മൂന്നല്ലേ യെസ് മേൽ 19-20 വാക്യങ്ങൾ വായിച്ചേ അല്ല, ഈ പാസേജിന് 2 റൈസിൽ മുകളിൽ ലൂക്കോസ്, ലൂക്കോസ് 24. ഏൽപ്പിച്ചു മൂന്നാം നാളായത്. അപ്പൊ ഞങ്ങൾക്ക് ആശാഭംഗം സംഭവിച്ചു എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ബിഹിനരെ, പ്രവാചകന്മാരെ പറഞ്ഞ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്യുക? തിരുവരുത്ത് തെളിച്ചു കൊടുക്കുക, തെരുവ് തെളിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നടന്നു പോവാ, പിന്നെ നടന്നു പോയിട്ട് ഒരു വീട്ടിൽ സന്ധ്യയായപ്പോൾ കർത്താവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഭാവിച്ചു, കടന്നു പോകുന്ന ഭാവന പോകാനൊന്നും അല്ലെന്നേ, കർത്താവ് ഇതൊക്കെ അറിയാം, കർത്താവ് ഭാവിച്ചു പോകാൻ വേണ്ടി. അവിടെ അവർ അയ്യോ പോകണ്ട, ഏതായാലും ഞങ്ങളോട് സംഗതിയൊക്കെ പറഞ്ഞു തന്നൊരു ദേവദാസനല്ലേ, ദേവദാസം വീട്ടിലൊന്ന് വാ. അവിടെ ചെന്നു, കാലുവെള്ളം കൊടുത്തു കാണും, ഇരുന്നു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കർത്താവ് പൊതുക്കി അപ്പോ വെച്ചപ്പോൾ എന്ത് ചെയ്തു? എടുത്ത് വാഴ്ത്തി ഉടനെ അപ്രത്യക്ഷമായി തീർന്നു. ഇതൊക്കെ രണ്ടു മൂന്ന് സന്നദ്ധ തീർക്കാനുള്ള കാര്യമല്ലോ അല്ലേ? ഇതൊക്കെ രണ്ടു മൂന്ന് സന്നദ്ധ തീർത്താ പറയോ? എന്തിനാ ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്തത്? അപ്പം നമ്മുടെ കർത്താവിന്റെ ഭാവാഭിനയം ഉണ്ട്, വിശുദ്ധ ബൈബിൾ ഉണ്ട്. നിങ്ങൾ ഹൗ പ്രൊഫറ്റ്സ് റിസീവ് ദ പ്രൊഫസി ആൻഡ് ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് ടു പീപ്പിൾ, എങ്ങനെ പ്രവചനം കിട്ടി, എങ്ങനെ പ്രവചനം ജനത്തിന് കൊടുത്തു എന്ന് പഠിച്ചാൽ, ബൈബിൾ പ്രൊഫറ്റിസം പഠിച്ചാൽ ബഹുരസമാ. പ്രവാചകന്മാർക്ക് പ്രവചനം കിട്ടിയ രീതികൾ, അവരെങ്ങനെ പ്രവചനം കൊടുത്തു. ദാവീദ് പാപം ചെയ്തെന്ന് പറയാൻ നേരിട്ട് പറഞ്ഞാൽ മതി, പക്ഷെ കഥയാ പറഞ്ഞു, നാഥാൻ വന്നല്ലേ. അപ്പൊ ഞാൻ വിശദീകരിക്കാൻ ആവശ്യമില്ല. യഹസ്കേലും ദാനിയേലും ഇരമ്യാവും യെശയ്യാവും ഒക്കെ നോക്കിയാൽ ഇങ്ങനെ ഇമാജിനറി പിക്ചേഴ്സ്, അവരുടെ ഹോശയ, അതുപോലെ സക്കരിയ, ഈ പ്രവചനമൊക്കെ നോക്കി ഇമാജിനറി പിക്ചേഴ്സ് ധാരാളം സംഭവങ്ങളും കഥകളും സാങ്കല്പിക കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് ദൂത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം കൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ ഭയപ്പെട്ട് മാത്രം ഇരിക്കാതെ നമ്മൾ ഒരു വചനത്തിന്റെ സത്യങ്ങളെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. പൗലോസിനെ കല്ലെറിഞ്ഞു മരിച്ചുപോയെന്ന് വിചാരിച്ച് വലിച്ച് പട്ടണത്തിന് പുറത്തുട്ടു എന്ന് പറയുമ്പോൾ ചുമ്മാ വായിച്ചു വിടരുത്. അപ്പൊ മനസ്സൊന്ന് ഒന്ന് ഭാവനയെ കാണണം. പൂവും വലല്ലെറിഞ്ഞത് അല്ലേ, കല്ലല്ലേ വന്നെറിഞ്ഞത്. ദേഹത്തെല്ലാം വന്നു കൊണ്ടപ്പോൾ ആഴമായി മുറിവുണ്ടായി, രക്തം മുറിവുണ്ടായി, രക്തം ഒലിച്ചു. ദേഹം ഇട്ടിരുന്ന ഷർട്ട് നീളക്കുപ്പായം അത് മുഴുവൻ രക്തത്തിൽ കുളിച്ചു. എറിഞ്ഞവർ വിചാരിച്ചു ഇവൻ മരിച്ചു, ഉറപ്പുവരുത്തി മരിച്ചവൻ പുറത്തു കിടക്കട്ടെ, പട്ടണവാതിലുണ്ട്, പട്ടണത്തിന് മതിലുണ്ട്, വലിച്ച് പുറത്തുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ പൗലോസിന് എന്തായിരിക്കും ശാരീരസ്തുതി, വസ്ത്രത്തിന്റെ കളർ എന്തായിരിക്കും, രക്തമല്ലേ. അപ്പൊ മരിച്ചെന്ന് വിചാരിക്കണമെങ്കിൽ എന്തുമാത്രം ദാരുണമായ മുറിവുകളും ക്ഷതവും അവസ്ഥയുമായിരിക്കും. ഞരങ്ങി ഞരങ്ങി ഒരു പക്ഷെങ്കിൽ മരിച്ച രീതിയിൽ എത്തിക്കാണും. അവരെല്ലാം നോക്കിയിരിക്കുമ്പോൾ തന്നെ പൗലോസ് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റോ, ഏഹ് പാമ്പു എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കുന്നു, ചാടി എഴുന്നേറ്റ് കാണത്തില്ല. ഒന്ന് ഞരങ്ങി കാണും, ഒന്ന് തിരിഞ്ഞു കിടന്ന് കാണും, ആ ഭിത്തിയിൽ ഒന്ന് പിടിച്ചു കാണും, കൈ താഴോട്ട് പോയി കാണും, പിന്നെ പതുക്കെ പിടിച്ചെഴുന്നേറ്റ് കാണും, വേച്ചു വെച്ച് പോയി കാണും. ബൈക്കൊന്നും പിറ്റേന്നാളും അവൻ സഞ്ചരിച്ചു, സഹോദരന്മാരെ ഉറപ്പിച്ചു, നമ്മളിങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അപ്പൊ അതൊക്കെ ആ മൂമെന്റ്സ് ഒക്കെ നമ്മൾ ഒന്ന് കാണണം അങ്ങനെ കേട്ടോ. കാരണം അതൊക്കെ യാഥാർത്ഥ്യമാണ്, അത് അങ്ങനെ തന്നെ കാണും. വായിച്ചു വിട്ടിട്ട് ചാടി എഴുന്നേറ്റ് പോയി പിറ്റേന്ന് പ്രസംഗിച്ചു, ഞങ്ങൾ അങ്ങനല്ല. പൗലോസിനെ പോലെ തന്നെ നമ്മളും അതുപോലെ മുറിവും ദാരുണമായ രീതിയിൽ എഴുന്നേറ്റൊക്കെ ആയിരിക്കും അതും പോയത്. ഞാൻ പറഞ്ഞത് വിശുദ്ധ ബൈബിളിൽ ആ സെൻസ് കിട്ടണമെങ്കിൽ ആ സെൻസ് കൂടെ തന്നെ നമ്മൾ നോക്കണം ചില സമയത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എവിടെന്നാ പറഞ്ഞു പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ. ശരി, സർവജ്ഞാനം ഞാ, അതെ ആഴിയോട് ചോദിച്ചു എവിടെ ജ്ഞാനം, ഹേ എന്റെ ഇല്ല. സമുദ്രത്തിൽ ചോദിച്ചു എന്റെ ഇല്ല. പക്ഷികൾ ഇങ്ങനെ പറന്നു പോവാനേ, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാം ബൈബിളിലുണ്ട് കേട്ടോ. 28-ാം അധ്യായം ഇല്ല, നാളെ വന്ന് ചോദിച്ചോണം, സള്ളവല്ല കൂടെ വന്ന് പറഞ്ഞു ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. 28-ാം അധ്യായം 12 മുതൽ താഴേക്കണം, 22-ന് 12 വരെ നോക്കാം കേട്ടോ, 12 മുതൽ താഴേക്ക് പക്ഷികൾ പറക്കുക. അപ്പൊ പക്ഷികൾ പറയാ, അയ്യോ ജ്ഞാനത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടായിരുന്നു, പക്ഷെ എവിടെ ഞങ്ങൾക്കറിയത്തില്ല. പക്ഷികൾ പറയാം, ഇങ്ങോട്ട് നിങ്ങൾ താഴേക്ക് വായിക്കണം. പൊന്നു കൊടുത്താൽ, വൈഢൂര്യം കൊടുത്താൽ, വിലയേറി രക്തം കൊടുത്താൽ ജ്ഞാനത്തെ കിട്ടുമോ? വാങ്ങാൻ ഇല്ല. അധ്യായ അവസാനം തീരുമ്പോൾ പറയാണ്, ജ്ഞാനത്തിന്റെ ഉത്ഭവം ദൈവം അറിയുന്നു. അവസാനം പറയുന്നു, യഹോവ ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നൽകുന്നത് തന്നെ വിവേകം. സ്തോത്രം. 111-ാം സങ്കീർത്തനം മലയാളത്തിൽ 11-ാം വാക്യമാണ്, ഇംഗ്ലീഷ് ബൈബിൾ 10 വാക്യമുള്ളത് കഴിഞ്ഞ ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താ കഴിക്കുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സ്തോത്രം. അപ്പോൾ ജ്ഞാനത്തിന് ഉറവിടം ദൈവമാണ്, സർവജ്ഞനാ ദൈവം നമ്മുടെ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ദൈവത്തിലാണ് ജ്ഞാനത്തിന് ഉറവിടം. സ്തോത്രം. ദൈവം അത് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ക്രിയാത്മകതയിലൂടെ, അതുകൊണ്ട് മനുഷ്യൻ പലതും കണ്ടുപിടിക്കുന്നു. ഒപ്നി പ്രസന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒമ്നിഷ്യന്റെ ഒപ്നി പ്രസന്റ്, ഇതെല്ലാം ദൈവിക സ്വഭാവമാണ്. ഇതൊന്നും മനുഷ്യന്മാർ ദൈവത്തിന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, പങ്കിടാൻ ഒക്കത്തില്ല. ഓക്കെ, വേഗത്തിൽ പറയട്ടെ. ഇനി കമ്മ്യൂണിക്കബിൾ എന്താ? കമ്മ്യൂണിക്കബിൾ വേഗത്തിൽ പറയാം. കമ്മ്യൂണിക്കബിൾ നമ്മളുമായി പങ്കിടുന്ന ദൈവിക സ്വഭാവം, ഇതാണ് പ്രായോഗിക ജീവിതത്തിന്റെ പ്രധാന കാര്യമാണ്. ദൈവം ദൈവിക സ്വഭാവങ്ങൾ പങ്കിടാൻ കഴിയുന്നത് നമ്മളുമായി പങ്കിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രായോഗിക ജീവിതം പഠിക്കുന്ന ദൈവമക്കളെ, ദൈവരാഷ്ട്രന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പഠിക്കാൻ പോകുന്ന ഈ ദൈവിക സ്വഭാവങ്ങൾ നമ്മളുമായി പങ്കിടുവാനും ആ അവസ്ഥയിലേക്ക് നമ്മൾ വളരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാ? ദൈവിക വിശുദ്ധി, ഹോളിനെസ്, അതുപോലെ ലവ്, ജോയ്, ട്രൂത്ത്, ഫെയ്ത്ത്ഫുൾനെസ്, മേഴ്സി, ലോങ് സഫറിങ്, ഇതെല്ലാം വിശുദ്ധി, സ്നേഹം, സന്തോഷം, സത്യം, വിശ്വസ്തത, ദൈവത്തിന്റെ കരുണ, സ്നേഹം, ദൈവത്തിന്റെ ദയ, ദീർഘക്ഷമ, ഇതെല്ലാം ദൈവം നമ്മളുമായി പങ്കിടുന്ന ദൈവിക സ്വഭാവങ്ങളാ. ഇതെല്ലാം നമ്മളിൽ എത്തണം, നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന രക്ഷിക്കപ്പെട്ടു, ശാനപ്പെട്ടു, അല്ലെ പരിശുദ്ധ ആത്മസ്ഥാനം പ്രാപിച്ചു, ഇനി എല്ലാമായി പാസ്പോർട്ട് NOC ആയി എന്ന് വിചാരിച്ചൊരിക്കലും ഇരിക്കരുത്. പ്രായോഗികമായി മൈനൂട്ടായിട്ട് കൊച്ചു 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 കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ഇവിടെ ദൈവം നമ്മളുമായി പങ്കിടുന്ന ദൈവിക സ്വഭാവങ്ങൾ ഇത് ഇത് സ്നേഹം വർദ്ധിക്കണം, വിശുദ്ധി വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം, സത്യം, വിശ്വസ്തത, അതുപോലെ കരുണ, ദീർഘക്ഷമ, ദയ, ഇതെല്ലാം ദൈവിക സ്വഭാവമാണ്. അത് ദൈവം നമ്മളുമായി പങ്കിടുന്ന ദൈവിക സ്വഭാവമാണ്. നമ്മൾ സ്നേഹമുണ്ടെ ഓർത്തോണം, നമ്മൾ കണ്ടുപിടിച്ചതല്ല, ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ദൈവം പകർന്നതാണ്. നമ്മൾ വിശുദ്ധിയുടെ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം തന്നെ വിശുദ്ധി നമ്മൾ പകർന്ന. അവിടെ കർത്താവ് ഇസ്രായേലിന് കൂടെ കൂടെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. സ്നേഹത്തിന്റെ നിറവ് നമുക്ക് ദൈവത്തിലാകാൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹമാണ് ദൈവം നമ്മളിലേക്ക് പകരുന്നത്. സത്യം നമ്മുടെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിൽ സത്യം, ദൈവം സത്യമാണ്, ആ സത്യമാണ് ദൈവം നമ്മളുമായി പകരുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ അതിന്റെ ലാഞ്ചനയൊക്കെ നമ്മളിൽ ഉണ്ട്. പക്ഷെങ്കിൽ കാരണം ദൈവത്തിന്റെ ഛായ സ്വരൂപമുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മളുണ്ട്. ഞാൻ പറഞ്ഞ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട് നമ്മളിൽ. പാപം ചെയ്തതിലൂടെ എന്തായി തീർന്നു? ഇത് ഡിസ്ട്രോട്ടഡായി. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആ ദൈവസ്ഥ അതുകൊണ്ട് കർത്താവ് വചനത്തിൽ ഇങ്ങനെ വായിക്കും, പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടാളികളെ അനുരൂപപ്പെടുക ദൈവിക സ്വഭാവത്തോട്. കാരണം ഇമേജ് എന്ന് പറയുന്ന ദൈവിക സ്വഭാവം ദൈവം നമ്മൾ വെച്ചിരുന്നെങ്കിൽ പോലും പാപത്തിലൂടെ അതെല്ലാം ഡിസ്ട്രോട്ടഡായി. സ്നേഹമുണ്ടോ? ഉണ്ട്. ഇഷ്ടമുള്ളവരോട് കരുണയും ഒക്കെ ഉണ്ടോ? ഉണ്ട്. താല്പര്യമുള്ളവരോടൊക്കെ എല്ലാം നമ്മളുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണിക്കൂ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വന്ന പാപങ്ങളേറ്റ് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവമായതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട്, ദൈവിക സ്വഭാവത്തോട് എന്ത് അനുരൂപപ്പെടുകയാണ്. നമ്മൾ തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക്, ഡിസ്ട്രോട്ടഡ് എന്ന സ്ഥിതിയിൽ നിന്നും ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് എഫെസ്യ ലേഖനം 4:11-12 വാക്യത്തിൽ, പെർഫെക്റ്റിംഗ് ടു മേക്ക് പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ ആ ദൈവിക വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം അല്ലേ? പ്രായത്തിന്റെ അളവ് എന്നൊക്കെയാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരുകയാണ് ക്രിസ്തീയത്തിൽ. അതുകൊണ്ട് ദൈവിക സ്വഭാവം, നമ്മളുമായി പങ്കിടുന്ന ദൈവിക സ്വഭാവം നമ്മൾ വളരേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഇനി ഞാൻ കാര്യഗൗരവമായ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ദൈവമാരാണ്, ദൈവത്തിന്റെ വെളിപ്പാട് എന്താണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, പങ്കിടുന്ന പങ്കിടാത്ത സ്വഭാവം ഏതാണ്, പങ്കിടുന്ന സ്വഭാവമാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവമാരാണ്, ദൈവത്തിന്റെ വെളിപ്പാട് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്, രണ്ട് രീതിയിൽ, പൊതു വെളിപ്പാടും പ്രത്യേക വെളിപ്പാടും. പ്രത്യേക വെളിപ്പാട് പ്രത്യേകം നമുക്ക് നോക്കാം. അത് ദൈവവചനമാണ്, യേശു ക്രിസ്തുവാണ്. നമുക്ക് കിട്ടുന്ന മറ്റു വെളിപ്പാടുകളുണ്ട്, അതിൽ യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവിക വെളിപ്പാടുണ്ട്, വചനത്തിൽ ദൈവിക വെളിപ്പാടുണ്ട്. ഇതിലൂടെ എല്ലാം ദൈവമാരാണെന്ന് ദൈവം പങ്കിടുന്ന സ്വഭാവം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഇനിയും നമ്മൾ കാര്യപ്രസക്തമായ കാര്യത്തിൽ പ്രവേശിക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് തന്നെ വിലപ്പെട്ട ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ചോദ്യം, ഇവിടെ വെച്ചല്ല, ഒരാഴ്ച മുമ്പ് ചോദിച്ച ചോദ്യം, ഞാൻ പറഞ്ഞു തോന്നുന്നു, യേശു കർത്താവിന് 12-ാമത്തെ വയസ്സിൽ അങ്ങ് അത്ഭുതം ചെയ്തു തുടങ്ങപ്പോരായിരുന്നു? എന്തിനെ വെച്ച് താമസിപ്പിച്ചത് 30-ാമത്തെ വയസ്സ് വരെ? ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചു പോകും തുടങ്ങിയത് ഈ പാസ്വേഡ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ഇങ്ങനെ സ്റ്റൈലുണ്ട് എനിക്ക് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചത് കാണത്തില്ല, പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാനങ്ങ് പറയും. എനിക്ക് വേറെ ഒരു സംഗതിയുണ്ട്, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ഞാൻ തന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ സാറേ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ ഉത്തരം പറയും. കാരണം പഠിപ്പിക്കുമ്പോൾ അത് പറയണ്ടേ? ഇവർ ചോദിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ആ പോട്ടെ നോട്ട് പോട്ടെ രക്ഷപ്പെട്ടു, അങ്ങനെ പറഞ്ഞില്ലല്ലോ. വേറെ എവിടെയും വെച്ച് അവർക്ക് പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് അവർ ചോദിച്ചില്ലെങ്കിലും ഞാൻ സാറേ എന്ന് വിളിച്ച് ഞാൻ തന്നെ അങ്ങ് ചോദ്യം ചോദിക്കും എന്നോട്. എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞ സ്റ്റൈലുണ്ട്, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. 12-ാമത്തെ വയസ്സിൽ തന്നെ യേശു ആ ദേവാലയത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉണ്ടോ, അവിടെ വലിയ വലിയ യഹൂദ പണ്ഡിതന്മാരുമായി സംസാരിച്ച് അവരെല്ലാം അതിശയപ്പെടുന്ന ആ രംഗം ഇങ്ങോട്ട് വരുമ്പോൾ അന്നേരം മുതൽ അങ്ങ് ശുശ്രൂഷ തുടങ്ങിയാൽ എന്ത് നന്നായിരുന്നു? ഇടനാളിനോട് പറഞ്ഞോ, വെറുതെ എന്തിനാ 30-ാമത്തെ വയസ്സ് വരെ വെച്ച് താമസിപ്പിച്ചത്? ഒത്തിരി ക്വസ്റ്റ്യൻ ഇതാണ്, ഒത്തിരി രോഗികൾ സൗഖ്യമാകുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചേ, കർത്താവ് രോഗസൗഖ്യം വല്ല കൊടുക്കാൻ വേണ്ടി വന്നതാണോ ആത്യന്തികമായിട്ട്? ആണോ? നോ 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 നോ, ചിന്തിക്കരുത്, ആര് ചിന്തിക്കരുത്. കുഞ്ഞപ്പി പാസ് എം കുഞ്ഞപ്പി പാസ് പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഉദാഹരണത്തിന് നമ്മൾ ഇച്ച സ്റ്റാൻഡേർഡ് കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ, ഞാനാ പറഞ്ഞെന്ന് പറയുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ ചിലപ്പോ ആ ഒറീഷയുടെ ഉദാഹരണം സ്റ്റാൻഡേർഡ് എന്ന് പറയും. പാസ് എം കുഞ്ഞപ്പി പറഞ്ഞ ഉദാഹരണം കഴമ്പുള്ളതാ കേട്ടോ. പറഞ്ഞത് മസാലദോശ വാങ്ങുമ്പോൾ സമ്മന്തിയും സാമ്പാറും കിട്ടും. നമ്മൾ ആരും സാമ്പാർ സമ്മന്തി കിട്ടാൻ വേണ്ടിയല്ല മസാല ദോശ വാങ്ങുന്നു. പിടികിട്ടിയോ അല്ലേ? അയ്യോ, ആത്മീയ അനുഭവത്തിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഭക്തിയിലും രക്ഷ എന്ന അനുഭവം പ്രാപിച്ച് വിശ്വസത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ കൂടെ രോഗശാന്തി അനുഭവം എല്ലാം ഉണ്ട്. ഇങ്ങനെ പറയാം ആത്മീയതയിൽ ഭൗതികതയുണ്ട്, പക്ഷെ ഭൗതികത്തിൽ എന്തില്ല? ആത്മീയതയില്ല. ശ്രദ്ധിച്ചോണത്, അത് നമ്മുടെ റൂട്ട് ശരിയാണ്. ഇനിയിപ്പോ നമ്മൾ റൂട്ട് ശരിയാ പോകും, കാര്യങ്ങളിലേക്ക് വരിക. നമ്മൾ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ തകിട മറിച്ചില്ല, ഈ തകിട മറിച്ചില്ല. ഇന്ന് എല്ലാവർക്കും സാമ്പാർ സംബന്ധിയാ വേണ്ടത്, ആ അതാ വേണ്ടത്. തെറ്റല്ലേ അത്? അത് തെറ്റാതെ, അയ്യോ മസാല ദോശയുടെ കൂടെ ഉണ്ട് സാമ്പാർ സംബന്ധി, ആശയം പിടികിട്ടിയോ? ആശയം പിടികിട്ടിയോ? നിങ്ങൾ സാമ്പാർ സംബന്ധി ഓർത്തോണ്ടിരിക്കരുതേ, ഇതൊന്നുമല്ല സംഭവം, ഇടുന്നതല്ല. കർത്താവിന് ശരിക്കും ദുഃഖമുണ്ട് കേട്ടോ. കർത്താവിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ ശരീരത്തിൽ ഒരു 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 വിരൽ വല്ലാതിരിക്കുക, വല്ലാതിരിക്കുക, നമുക്ക് വിഷമുണ്ടാവോ? ഏ ഇല്ലേ, ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേദന ഉണ്ടാകുന്ന പോലെ കർത്താവിന്റെ ബോഡി ഓഫ് ശരീരത്തിൽ പ്രമാണം തെറ്റിച്ചാൽ, ഉപദേശം തെറ്റിച്ചാൽ, വളരേണ്ട പോലെ വളർന്നില്ലെങ്കിൽ, കർത്താവ് ജീവൻ കൊടുത്ത ആ ശരീരം, ആ രക്തം അതിന്റെ പൂർണ്ണതയിൽ അത് എത്തുന്നില്ലെങ്കിൽ കർത്താവിന് വേദനയുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവ് എന്താ ആഗ്രഹിച്ച് അതിലേക്കാ വരണം നമ്മൾ കേട്ടോ. അത് വരണം, അത് വരണം. സ്തോത്രം. ബെറോവയിലെ വിശ്വാസികൾ പൗലോസ് പ്രസംഗിച്ചിട്ട് പോലും എന്ത് ചെയ്തു? തിരുവരുത്തകനാണ് ചോദന ചെയ്തു. ചെയ്യണോ? അത് ചെയ്യണം. നമ്മൾ ഉപദേശിമാരെ ഒന്നും കുറച്ച് കാണിക്കൊന്നും അല്ല കേട്ടോ, ഒന്നുമല്ലത്. തിരുവരുത്ത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കണം നമ്മൾ, നിശ്ചയമായിട്ടും വേണം. കാരണം ഇല്ലെങ്കിൽ കർത്താവിന് ദുഃഖമുണ്ട്, കർത്താവിന്റെ ശരീരത്തെ കുറിച്ച്, സഭ എന്ന ശരീരത്തെ കുറിച്ച്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളപ്പം ഈ കർത്താവിന്റെ സ്വഭാവം എല്ലാം മനസ്സിലായി. ഇനി കർത്താവിന്റെ സ്വഭാവത്തിൽ വളരാൻ നമ്മൾ തുടങ്ങിയ, അപ്പൊ നമ്മുടെ ദൈവം ആരാ, ദൈവ വെളിപ്പാട് എന്താ, അത് പൊതു വെളിപ്പാടെന്താണെന്നും പ്രത്യക്ഷ വെളിപ്പാട് എന്താ, പ്രത്യേക വെളിപ്പാട് എന്താണെന്നും, അത് ദൈവവചനമാണെന്നും പ്രത്യേക വെളിപ്പാട് ദൈവവചനമാണെന്നും യേശു ക്രിസ്തു ആണ്. ഈ രണ്ട് കാര്യം വളരെ ശ്രദ്ധേയമാണ്. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് ചേർന്നിരിക്കുക. യേശു ക്രിസ്തു ദൈവിക അനുഭവം വെളിപ്പെടുത്തിയെങ്കിൽ അത് ശരിക്കും ഗ്രഹിക്കുക, ജീവിതത്തിലേ പകർത്തുക. ബൈബിൾ പറയുന്നുണ്ട്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി, ഗുരുവിന് മീതേ അല്ല. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യനും മതി, യജമാനനെ പോലെ ആകുന്ന ദാസനും മതി. അതിനകത്ത് എന്തോ അർത്ഥം, നമ്മുടെ ഈ ഗുരു ഭയങ്കര അസൂയ, കാരണം മേലിൽ ഗുരു വളർന്നു പോകുന്ന അസൂയ. അങ്ങനെ ആണോ? അങ്ങനെ ആണോ? വളരെ ഒക്കുവോ? ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന കർത്താവ് പറഞ്ഞു, അത് തന്നെ നമ്മൾ കടന്ന് കഷ്ടപ്പെടുക. പിന്നല്ലേ മേലിൽ കയറി വളരണം അല്ലേ? അല്ലേ? ഒരിക്കലും പറ്റത്തില്ല. ചില ശുശ്രൂഷകർ ഇപ്പം കർത്താവ് ചെയ്യാത്ത കയറി ചെയ്യുന്നുണ്ടോ? അപ്പൊ വെക്കത്താണോ? വരുന്നുണ്ടോ? അതൊക്കെ അത് വരുന്നുണ്ടോ? അത് വരാം. ശ്രദ്ധിക്കുക, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യനും മതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്താവിന് കുശുമ്പുണ്ടോ നമ്മളെ കുറിച്ച്? വളർന്നു കഴിപ്പോ? അല്ല, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഗുരുവിന്റെ പാത ഏതായിരുന്നുവോ ആ പാത വിട്ട് മറ്റൊരു പാത വെട്ടാൻ ഒരു ശിഷ്യനും അനുവാദമില്ല. ഗുരുവിന്റെ ജീവിത ശൈലി എന്തായിരുന്നു? ഗുരുവിന്റെ വ്യക്തിത്വം എന്തായിരുന്നു? ഗുരുവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഗുരുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ഗുരുവിന്റെ ആശയം എന്തായിരുന്നു? ഗുരുവിന്റെ മുഴു ദർശനം എന്തായിരുന്നുവോ ആ ദർശനത്തിൽ തന്നെ ശിഷ്യഗണങ്ങൾ നിൽക്കണം. ആ ദർശനത്തിൽ നിന്നും, ആകത്തുകയിൽ നിന്നും മാറിപ്പോകാൻ ഒരു ശിഷ്യന് അനുവാദമില്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി. അവിടെ കർത്താവിന്റെ പാത വിട്ടൊരു പാത വെട്ടിയാൽ നമ്മൾ ആ ഗുരുവിന്റെ ശിഷ്യനല്ലെന്നാണ് തെളിവ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗുരുവിനെ പോലെയാകുന്നത് നമ്മൾ പറഞ്ഞു, യേശുവെ പോലെ ആകുവാൻ. എനിക്ക് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പാടി തന്നു, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. കണ്ടോ, ശരിക്കും അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കയറി പാടിയാൽ വളരെ സന്തോഷമുണ്ട്. ശ്രദ്ധിക്കണം. അപ്പം ഗലാത്യലേഖനം 4:1 നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഗലാത്യലേഖനം 4:1, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷത ഉള്ളവൻ അല്ല. എന്താ വാക്യം? ഗലാത്യലേഖനം 4:1. അവകാശിയ, അവൻ സകലത്തിന് യജമാനനാ, പക്ഷേ ശിശുവായിരിക്കുന്നിടത്തോളം അവൻ ആരല്ല, ദാസനേക്കാളും വിശേഷ. അവനെ അവനെ ട്രെയിനിങ് കൊടുക്കാനൊക്കെ ആൾക്കാരെ ന്യായപ്രമാണവുമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് കോൺട്രസ്റ്റ് ചെയ്യാൻ എന്റെ മനസ്സിലുണ്ട്. ഇത് പറയുമ്പോൾ ന്യായപ്രമാണത്താൽ നിന്നെ ഒരുക്കിക്കൊണ്ടിരികയാണ് എന്ന ഭാഗമുണ്ട്, അവിടുന്ന് വളരണമൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന ഭാഗം, അതിൽ കോൺട്രസ്റ്റ് ഉണ്ട്. എന്നാൽ അതിനകത്ത് നമുക്കിപ്പോൾ ആവശ്യമുള്ള വേറെ മീനിങ് ഏർപ്പെടുക. അപ്പോൾ ബെർത്ത് മാത്രം പോരാ, ഗ്രോത്ത് വേണം. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ജനനം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? വളർച്ച വേണം. അവകാശി സർവത്തിനും യജമാനന, പക്ഷെങ്കിൽ ശിശുവായിരിക്കുന്നിടത്തോളം. ജനിച്ചത് കൊണ്ടാണ് ഒന്നിന്റെ അവകാശിയായത്, പക്ഷെങ്കിൽ ശിശുവായിരിക്കുന്നിടത്തോളം വിശേഷത വല്ലതുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം ഇവിടെ ഇപ്പം ഇവിടുത്തെ രാജാവിന് ഒരു മോനോളം ജനിച്ചു. അവൻ ആ പിതാവ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു മച്ചൂരിറ്റി വളർന്നില്ലെങ്കിൽ അവന് രാജ്യഭാരം ഏൽപ്പിക്കാൻ പറ്റുമോ? അവനല്ലേ അവകാശി എല്ലാത്തിന്റെയും, പക്ഷെ വളർത്തിയില്ലെങ്കിലോ? ഏ, രാജാവ് ശമ്പളം കൊടുത്ത അല്ലെങ്കിൽ ഒരു ഒരു എസ്റ്റേറ്റ് നോക്കിക്കോ, എസ്റ്റേറ്റ് എസ്റ്റേറ്റിനെ നോക്കി നടത്താൻ സൂപ്രണ്ടന്മാരുണ്ട്, ശമ്പളക്കാരൻ മിടുക്കന്മാരെ സൂപ്രണ്ടുണ്ട്. പക്ഷെ ആ ഒരു മകൻ, ഒരേ ഒരു മകൻ, അവനാ അവകാശി. പക്ഷെ അവന് വളർച്ചയുടെ ഭാഗത്തെത്തുമ്പോൾ ആ അപ്പന്റെ സ്വത്തിന്റെ ആ അവകാശങ്ങൾ ആ ഏക്കർ കണക്കിനുള്ള, ആയിരക്കണക്കിന് ഏറുള്ള ഏലമോ കാപ്പിയോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നോക്കി നടത്താനുള്ള കഴിവ് അവനില്ലെങ്കിൽ അവനേക്കാൾ മികച്ചവൻ അവൻ ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്ന ആരാണ്? ദാസൻ അല്ലെങ്കിൽ സൂപ്രണ്ട അല്ലെ, അവകാശി ആണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും വിശേഷത അല്ല. അപ്പൊ എന്തു തന്നെ അർത്ഥം? ഇനി നമ്മൾ എടുക്കുന്ന മീനിങ് ഇതാണ്. അപ്പൊ ഇത് പിന്നെ യഹൂദന്മാരുമായിട്ട് കാര്യങ്ങൾ വേറെ ഇതൊക്കെ ഉണ്ടാകും. ഞാൻ എവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, ബെർത്ത് മാത്രം പോരാ, ഗ്രോത്ത് വേണം. ജനിച്ചാൽ മാത്രം പോരാ, വളർച്ച വേണം. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ട് കേട്ട്, നിനക്ക് അറിയാൻ പാട്ടൊക്കെ കേട്ടോ, പുതുമയൊന്നും ഒത്തിരി ഇല്ല. കാരണം നിങ്ങൾ ഇഷ്ടം പോലെ ദൈവദാസന്മാരെ കാണുകയും ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഞാൻ നിങ്ങൾ ഒത്തിരി കാര്യം പഠിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാനോട് മുടിക്കാനോട് നിൽക്കുകയല്ല, അങ്ങനെ നിന്നാൽ എന്റെ തീർത്ത് നിങ്ങൾ വളരെ മികച്ചവർ. ഞാൻ നിങ്ങൾ നിന്ന് പല കാര്യം പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം, പണ്ടൊക്കെ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ട് മൂന്ന് പാട്ടുകൾ കോർത്തിണക്കി, നിനക്കറിയപ്പോ ഇപ്പം പറയാൻ പോകുന്ന എന്താണെന്ന് തന്നെ. രക്ഷിക്കപ്പെടുന്ന കാലത്ത് നമ്മളൊക്കെ പാടുന്ന പാട്ടാണ്, എവിടെ പോയി ഞാൻ നിനക്ക ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സു നൽകണം. രക്ഷിക്കപ്പെട്ട് വരുമ്പോ ഭയങ്കര ശൂരത്വമാ, കർത്താവേ എവിടെ കൂടുതൽ പ്രശ്നം, അവിടെ തന്നെ എന്നെ അയക്കണം, നിനക്ക് ജീവൻ വെക്കാൻ ഞാൻ ആരാ. അതെയോ, ഭയങ്കര ശൂരത്വമാ. രക്ഷിക്കപ്പെട്ടു വന്ന് ഭയങ്കര സന്തോഷം, സഭയെ സാക്ഷ്യം പറയുന്നു, പക്ഷെ ഇന്നിവിടെ പരസ്യയോഗം, എവിടെ ടാക്സി, ഞാൻ വരാം റെഡി, പ്രശ്നമുള്ളത് തന്നെ നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉഷാറാ നമ്മൾ. പക്ഷെ പോയില്ലേലും സഹോദരിമാരുടെ ഭാഗം ഉണ്ട് കേട്ടോ, ഭയങ്കര ഉഷാറ്, എപ്പോഴും പ്രാർത്ഥന, എല്ലാ വീട്ടുകാരി ചേർന്നാലും കൂട്ടായ്മയ്ക്ക് പോകുന്നു, വാസമാത്രം പോകുന്നു, സംഗതി ഭയങ്കര ഉഷാറ. കുറച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. 5 വർഷം കഴിയുമ്പോൾ വളർച്ചയല്ല, പിന്നെന്താ ഇപ്പം വീഴ്ചയും താഴ്ചയാണ്. നോക്കണേ ഇപ്പം ഇവിടെ പോകുന്ന സംഗതി. പിന്നെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ. അപ്പൊ സത്യത്തിൽ വളർച്ചയാണോ ഇത്? അല്ലല്ല, ആണോ? വളർച്ചയല്ല. നമ്മളെല്ലാം ചിരിച്ചെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് കേട്ടോ. ഞാൻ അങ്ങ് തീർത്ത് പറയല്ല, ഞാൻ തീർത്ത് പറയല്ല. എങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ, എനിക്ക് ചോദിക്കാൻ ആദ്യ ദിവസം ഉണ്ടായ ഒരു ചോദ്യം, ഇന്ന് നമ്മൾ നയിക്കുന്ന ആത്മജീവിതത്തിൽ സംതൃപ്തരാണോ നമ്മൾ? ആണോ? ആണോ? അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാണോ, ഒരു ചേഞ്ച് ഉണ്ടാണോ? അല്ലെ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് നമ്മുടെ ഭാവികളൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല കണ്ടും. പക്ഷെങ്കിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാ രീതിയിലും വന്നിട്ടുണ്ടോ? ഒരു വിശുദ്ധ അസംതൃപ്തി, അത് വേണം കേട്ടോ. അസംതൃപ്തി ജീവിതത്തിൽ പാടില്ല, ഒരു വിശുദ്ധ അസംതൃപ്തി. കർത്താവേ പോരാ, ഇത് എന്റെ പ്രാർത്ഥന പോരാ, എന്റെ വചനധ്യാനം പോരാ, ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല കർത്താവ്, പലയിടത്തും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പോലും വരുന്നില്ല. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, പൗലോസ് 7-ാം അധ്യായം Romans 7:7 പറഞ്ഞിട്ട്, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയിൽ പ്രവർത്തിക്കുന്ന പാപത്തിന് പ്രമാണം ഞാൻ ശരീരത്തിൽ കാണുന്നു, അതെന്നെ പാപത്തിന് എന്നെ ബദ്ധനാക്കുന്നു. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? ചോദ്യം അത് ഉത്തരവുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നിന്നെല്ലാം ചെയ്യാം. അപ്പൊ നമ്മള് ഈ രണ്ട്, അതായത് വി ആർ ഇൻ ബിറ്റ്വീൻ ദ ഫ്ലഷ്ലി നേച്ചർ ആൻഡ് സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവിനും അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിനും, നന്മയ്ക്കും തിന്മയുടെ ശക്തിക്കും ഇടയ്ക്ക് നമ്മൾ നിൽക്കുക. പലസ്ഥല പറഞ്ഞത്, നന്മയൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ വരുന്നു. അത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, ഇച്ഛിക്കാത്തൊരു പ്രമാണം എന്നെ എന്റെ ശരീരത്തിലുണ്ട്, അതെന്നെ പാപത്തിന് ഉണ്ടാക്കുക, ബദ്ധനാക്കുക. അതുകൊണ്ട് നിലവിളിക്കുന്ന ദൈവം എന്നെ ആരാ വിടുവിക്കുന്നത്? പക്ഷേ ഉത്തരവുണ്ട് കർത്താവ് മഹാന്തരം. അപ്പം നമുക്ക് ഒരു അസംതൃപ്തി എന്നുണ്ടെങ്കിൽ നിശ്ചയമായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമാണ്. ആ പോസിറ്റീവായി കാണണം, പോസിറ്റീവായി കാണണം, പോസിറ്റീവായി കാണണം മനുഷ്യമായിട്ട് ഇവിടെ. അതുകൊണ്ട് 4:1 പറയുന്നത്, ജനനം മാത്രം പോരാ, പിന്നെന്ത് വേണം? എനിക്കിവിടെ മാനസാന്തരത്തെ കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ പറയാൻ, എനിക്ക് ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ ഒക്കെ പറയാനാണ്. പക്ഷെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല, നമ്മുടെ സമയമല്ല പോലോ. ഈ എന്താ മാനസാന്തരം? പാപത്തിന് അളവ് കുറയ്ക്കുന്നതാണോ മാനസാന്തരം? ആണോ? 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 പാപത്തിന് അളവ്? 100 വീട് വലിക്കുന്ന ഒരാൾ എനിക്കറിയുന്നു, ഇപ്പൊ പാസ്റ്റാ, 20 പേരുണ്ട്, പൊന്നുമോൻ പാസ്റ്റർ എന്നാ, ജോൺ വർഗീസ് അത്തതിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലെ പേര് ബാബു എന്നാണ്. ബാബു, ഞാൻ 100 വീട് വരെ വലിക്കുമായിരുന്നു ഒരു ദിവസം. അന്നൊക്കെ കുറ്റവ തോന്നുമ്പോൾ അതിന് 50 ലാക്ക് 25 ലാക്ക് അതാണ് മനസ്സാന്തരം. നോ 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 അല്ല, നമ്മളൊക്കെ പാപത്തിനത് കുറയ്ക്കുക. ഇന്നും ആരും കേൾക്കാതിരിക്കുക, ഇന്നും പാപത്തിനത് കുറയ്ക്കുക അല്ലേ? സീസൺ ഭക്തി, സീസൺ ആത്മീയതയൊക്കെ അല്ലേ അല്ലേ അല്ലേ. ഇന്നും കാണുന്ന പൊതുവെ പ്രത്യേക 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 കാലഘട്ടങ്ങളിൽ വസ്തുക്കളൊക്കെ ഒരു ഒരു കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യുക, മരിപ്പിക്കുക, അതാണോ മാനസാന്തരമല്ല? എന്താ മാനസാന്തരം? മാനസാന്തരം ടേൺ ടു ഗോഡ് എന്നാണ്. ടേൺ ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക. കുറ്റബോധമുണ്ടായി, ഇറ്റ് ഇസ് നോട്ട് ഫീലിംഗ് സോറി, അതൊന്ന് ശ്രദ്ധിക്കണം. റിപ്പന്റൻസ് എന്ന് പറയും ഇറ്റ് ഇസ് നോട്ട് ഫീലിംഗ് സോറി, അയ്യോ കർത്താവേ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോറി എന്ന് പറയുന്ന സോറി ഫീലിംഗ് അല്ല എന്ത്, റിപ്പന്റൻസ്. പാപം സംഭവിച്ചപ്പോ കൈപ്പായി കരഞ്ഞ് ആ വഴിവിട്ടിട്ട് ദൈവാഭിമുഖമായി തിരിയുന്നതാണ് മാനസാന്തരം. മനസ്സിലാണോ? ദൈവാഭിമായി തിരിയണം, അല്ലാതെ കുറ്റബോധം കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. തെറ്റ് ചെയ്യുന്നു, കുറ്റബോധം ഉണ്ടാകുന്നു, മനസ്സാവും ഉണ്ട്, എപ്പോഴും കരച്ചിലും പിടിച്ചിരും, വല്ല ഗുണമുണ്ടോ? ഇല്ല. നേരെ ദൈവാഭിമുഖമായി തിരിഞ്ഞ് നടക്കണം. ദാറ്റ് ഇസ് അതാണ് റിപ്പന്റൻസ്. അത് തന്നെ ത്രികാലനുഭവം കേട്ടോ. അതിനകത്ത് എന്നും വീണു ഇരുന്നിട്ടെന്നുള്ളതല്ല. വാക്യം തരാം. തസ്സോനിയർക്ക് 1:4 വാക്യം, 1-2 വാക്യം വായിച്ചാൽ, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ നിങ്ങളോട് കേട്ടത് പോലെ ഹൈഫൺ, നിങ്ങൾ നടക്കുന്നത് പോലെ വീണ്ടും ഹൈഫൺ, ഇനിയും അധികം വർദ്ധിച്ചു വരണം. ദൈവം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ ഹൈഫൺ, നടക്കുന്നത് പോലെ ഹൈഫൺ, ഇനിയും അധികം വർദ്ധിച്ചു വരണം അല്ലേ? 1 തെസ്സലോനിക്കർ 4:1 വായിക്കാം. മതി മതി, താങ്ക് യു. അവിടെ വായിക്കുന്നത്, സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കണം എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചത് പോലെ ഹൈഫൺ, അതെന്താ പാസ്റ്റ് ടെൻസ്. എല്ലാരും ഉണ്ടോ അവിടെ? എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഇത്. ഞാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാം, എനിക്ക് രണ്ട് മുഖം ഒന്നും ഇല്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വചനം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പഠിക്കുന്നില്ലല്ലോ, എല്ലാവരും ഉണ്ടാണ് ഇവിടെ, എല്ലാവരും ഗ്രഹിക്കണം ശരിക്കും. നമ്മളെല്ലാം കത്താൽ വളരണം. നിങ്ങൾക്ക് ഇനി എന്നോട് എന്തെങ്കിലും ഉപദേശം പറയാനുണ്ടെങ്കിൽ ഞാൻ ഭാഷ ചോദിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പം 8 ദിവസം ആയിരുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാനോ എന്ന് ഞാൻ ചോദിക്കാതിരിക്കുക. എന്ത് പക്ഷേ ഇന്ന കാര്യം ഒന്ന് ക്രമീകരിക്കുമെന്ന് ഞാൻ ഭാഷ ചോദിക്കാതിരിക്കുക. സീ, ഇരിക്കണല്ലോ നമ്മൾ അല്ലേ അങ്ങോട്ട് പോകേണ്ടത്. പതനപ്പെടുന്നത് മാത്രമല്ല, ഒത്തിരി കാര്യം എന്നെ കാണുകയറിയും ചെയ്യുമ്പോൾ പക്ഷേ ഇന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറയണം. അയ്യോ ഇത് സിയോന യാത്രയാ, മറ്റേ അവരുടെ ഇതൊന്നും പറയല്ല, സിയോന യാത്രയല്ല നമ്മളെല്ലാവരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രബോധിപ്പിച്ച് വളരുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാവരും ഗ്രഹിക്കണം കേട്ടോ. എല്ലാവരും എല്ലാവരും എല്ലാം സൈലിരിക്കും. നമ്മളൊക്കെ ഒത്തിരി സമയം ഇവിടെ ചെന്ന് മറ്റെല്ലാം ഒഴിച്ചുവിട്ട് വന്നിരിക്കുക. ശ്രദ്ധിക്കുക, ദൈവപ്രസാദം ലഭിപ്പാൻ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചത് പോലെ. പാസ്റ്റൻസാ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു, പ്രസംഗിച്ചു. തെസ്സലോനിക്ക സഭ എങ്ങനെ ഉണ്ടായെന്ന് വായിക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം വായിക്കണം. 17-ാം അധ്യായം അവിടെ ചെന്നു യഹൂദന്മാരുടെ ഒരു സിനഗോഗിൽ, പള്ളി സിനഗോഗിൽ 3 ആഴ്ച പ്രസംഗിച്ചു. കുറെ മാന്യസ്ത്രീകൾ, യവനന്മാർ, അതുപോലെ തന്നെ യഹൂദന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ ആൾക്കാർ യഹൂദന്മാരെ മുന്നിൽ ഇളകി. മെനക്കെട്ടു നടക്കുന്ന ദുഷ്ടന്മാർ എന്നാ രേഖപ്പെടുത്തിക്കുന്നത്? ആരാത്? ഗുണ്ടകൾ. ആരാ ഗുണ്ടകൾ? മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരാവരാരാ? കൊട്ടേഷൻ സംഘം. ഇന്നതാ ശരിക്കും പറയുന്നത്, കൊട്ടേഷൻ സംഘത്തെ വെച്ചിട്ട് പൗലോസിനെ പിടിക്കാൻ നോക്കി. പൗലോസിന് കാര്യം മനസ്സിലായിട്ട് പൗലോസിനെ പെട്ടെന്ന് ജന സഹോദരന്മാർ പെട്ടെന്ന് മാറ്റി. പൗലോസിനെ താമസിപ്പിച്ച വീട്ടുകാരുടെ പേരാണ് യാസോൻ. വിട്ടില്ല, പൗലോസിനെ കിട്ടില്ല, എന്നാൽ താമസിപ്പിച്ച എന്ത് ചെയ്യാം, പിടിക്കാം. യാസോനെ പിടിച്ചു, വലിച്ചടിച്ചു, കളത്തിന് മുമ്പിൽ കൊണ്ടുകൊടുത്തു. അവിടെ പ്രശ്നം ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കഷ്ടതയിൽ ഉത്തിരിഞ്ഞൊരു സഭയാണ് എന്ത്, തെസ്സലോനിക്ക സഭ. കണ്ടോ, വില കൊടുത്തുണ്ടായ സഭയാ, നല്ല സഭയാ. എനിക്ക് അവിടെ പറയാൻ പറഞ്ഞു പല കാര്യം. ഞാൻ അങ്ങോട്ടൊക്കെ പോയാലും ഇങ്ങനെ നമ്മൾ ചാർജ് അടിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ അങ്ങോട്ട് സൈഡ് ട്രാക്ക് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു പറ്റി ഞാൻ കൊണ്ടുപോയി ഈ റൂട്ടിലോട്ട്. ശ്രദ്ധിക്കുക, ആ സഭയോട് പറയാണ്, 1:9 വായിക്കണം. നിങ്ങളുടെ ഇടയിൽ ഇനി ഞങ്ങൾക്ക് എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തെ ആരാധിപ്പാൻ തക്കണം വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ തിരിഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നു. 1:9 വാക്യം ഇല്ലേ, അങ്ങനല്ലേ? അത് തന്നെ പറയുന്നു. അപ്പൊ വിഗ്രഹാരാധനയിൽ നിന്ന് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ ഒരു സമൂഹമാണ് തെസ്സലോനിക്ക സഭ. ജീവൻ പന്താടിയതാ, ജീവനും കൊണ്ട് പൗലോസിനെ ഓടിച്ചു വിട്ടത് അവിടെ. യാസോൻ വീട്ടിലൂടെ വേനെ അറസ്റ്റ് ചെയ്തവിടെ പിന്നെ വിസ്തരിച്ചതാ. അങ്ങനെ ഉണ്ടായ സഭയാ അവിടെ. കുറെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, യഹൂദന്മാർ രക്ഷപ്പെടാൻ ഇതൊക്കെ വന്നത് ആ സഭയോടാണ്. പൗലോസിഹ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടു പാസ്റ്റർസ് ഒരു കൊച്ചു ഹൈബൻ കൊടുത്തിരിക്കുന്നു, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ, അതാണ് പ്രസന്റ് ടെൻസ്. പിന്നെ ഹൈഫൺ, ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ദൈവം അവസരം തന്നാൽ ഇനിയും നടക്കും, ഇനി അധികം വർദ്ധിക്കണം. മാനസാന്തരം, രക്ഷ, തൃകാലാനുഭവം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, വീണു, എഴുന്നേൽ, അതല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല കർത്താവായി സ്വീകരിച്ച്, ഞാൻ പറഞ്ഞത് 25 പ്രാവശ്യം യേശു രക്ഷിതാവെന്ന് പറയുന്നെങ്കിൽ 650 പ്രാവശ്യം യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ യേശു നമ്മളെ ഭരിക്കാൻ നമ്മളെ ഏൽപ്പിക്കണം. വാക്ക്, പ്രവൃത്തി, ചിന്ത, നോട്ടം, ഭാവം, പ്രവർത്തനം, സകലതും യേശു ക്രിസ്തുവിന്റെ കർത്തത്തിന്റെ കീഴിലേക്ക് വെച്ചു കൊടുക്കണം. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റ് വണ്ടി ഓടിക്കുന്നു. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, കർത്താവേ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു, എഴുതി അങ്ങിരുന്നാട്ട് ഞാൻ ബാക്ക് സീറ്റിൽ പോക്കോളാം, കീ കൊടുക്കുന്നു, കർത്താവ് ഇഷ്ടമുള്ള റൂട്ടിൽ ഇഷ്ടമുള്ള സ്പീഡിൽ പോവാം, അപകടം ഉണ്ടാകത്തില്ല. യേശു ഡ്രൈവർ ഉണ്ടെങ്കിൽ വണ്ടി കുഴിയിൽ, യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ, യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി കുഴിയിൽ പതിക്കുമേ കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി അല്ലേ, അങ്ങനെ പാട്ടുണ്ടല്ലേ. ആ അപ്പൊ യേശു ഡ്രൈവറായിട്ടുണ്ടെങ്കിൽ പതിക്കത്തില്ല, ഒരു പതിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറ്റി നമ്മൾ ഓടിക്കാൻ തുടങ്ങി പിന്നീട്. അതാണ് എന്റെ കാരണം, ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായി തൃകാലം എന്ന് പറയാൻ കാരണം, തൃകാലം നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഓരോ ദിവസവും രക്ഷയുടെ അനുഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, പുതുക്കിക്കൊണ്ടേയിരിക്കും. എന്റെ ഷൂസ് നോക്കിയാൽ നിങ്ങൾക്ക് പൊടി കാണാം, ഇവിടുത്തെ പൊടി, കാലിലും ഒരു പക്ഷെങ്കിൽ പൊടി വരാം, സ്ലിപ്പറൊക്കെ അല്ലാത്ത ഓപ്പൺ ചെരുപ്പൊക്കെ കാലിലും പൊടിയായിരിക്കും. നമ്മൾ കട്ടിലോട്ട് കൊണ്ട് വെക്കത്തില്ല, വാഷ് ചെയ്യും. നമ്മൾ ഈ മനസ്സാരി നടന്നാൽ നമ്മുടെ ഷൂസിൽ ചെരുപ്പിലെല്ലാം അറിയാതെ ആവശ്യപ്പെടേണ്ട, പൊടിയടിക്കും. എന്നതുപോലെ ദുഷ്ടലോകത്ത് ജീവിക്കുമ്പോൾ വെറുതെ തന്നെ പൊടിയടിക്കാൻ നമ്മൾ ആഗ്രഹമില്ലാതെ തന്നെ, സ്തോത്രം. പക്ഷെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, എപ്പോഴും കഴുകൽ പ്രാപിക്കുന്നത് പോലെ വർത്തമാന കാലഘട്ടത്തിൽ എപ്പോഴും ഞാൻ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴുകൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്ക്ടിഫിക്കേഷൻ. ഇനി കഥാഭാവി അവസരം തരുമ്പോൾ അതിന്റെ പൂർണ്ണത അല്ലേ, രക്ഷിക്കപ്പെട്ടു. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു വിശ്വാസ രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഇനി വേറെ കർമ്മമാർഗം ചെയ്യണമെന്നല്ല, ആ രക്ഷിക്കപ്പെട്ട അനുഭവം നിലനിർത്തണം. അതാ രക്ഷയ്ക്കായി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവർത്തിപ്പി എന്ന് പറഞ്ഞിരിക്കുന്നു, പ്രവർത്തിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്, അവസാനത്തോളം സഹിച്ചു നിന്നാൽ നീ രക്ഷിക്കപ്പെടും. അതെന്റെ പൂർണ്ണതയാണ്, കൾമിനേഷനാ, പൂർണ്ണതയാണ്. അപ്പൊ അതാ തൃകാലനുഭവം എന്ന് പറയുന്നത്. ചിലർക്ക് പറയാറുണ്ട് പൗലോസും യാക്കോവും തമ്മിൽ ഭയങ്കര അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ആശയ സംഘടന എന്താണെന്നറിയോ, റോമാലേഖനം തോന്നുന്നില്ല അല്ലെ, വിശ്വാസം മോൻ രക്ഷിക്കപ്പെട്ടു അല്ലെ, വിശ്വാസം മോൻ നീതീകരിക്കപ്പെട്ടു, നമുക്ക് പിതാവായ ദൈവത്തോട് സംബന്ധം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, റോമർ അഞ്ച് ഒന്ന് വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് പൗലോസിന്റെ പ്രധാന ചിന്ത. യാക്കോ പറയുന്നത് നിന്റെ പ്രവൃത്തി എത്തി കാണിച്ചതാ, ഞാൻ എന്റെ പ്രവൃത്തിയും കാണിച്ചു തരാം. അപ്പം പ്രവൃത്തിയല്ല യാക്കോ എപ്പം പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത്, പൗലോസ് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇവർ രണ്ടും രണ്ട് ആശയമാണെന്ന് ചെല്ലം ധരിച്ചു വെച്ചിരിക്കുന്നു. ചില ഉപദേശിമാർ പോലും പറഞ്ഞേക്കാം തെറ്റ്, ഇപ്പൊ രണ്ടുപേരും രണ്ടല്ല പറയുന്നത്, ഒന്ന് തന്നെ പറയുന്നത്. വിശ്വാസത്താൽ മാത്രമാ നീതീകരണം, അങ്ങനെ നീതീകരിക്കപ്പെട്ട വ്യക്തി ആ നീതീകരണ ജീവിതാനുഭവം ഓരോ നിമിഷം പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കണം, കാണിക്കണം. അതാ യാക്കോ പറയുന്നത്, അടുത്ത സ്റ്റെപ്പാ പറഞ്ഞ യാക്കോ. അങ്ങനെ അതിൽ സംശയം ഉണ്ടെങ്കിൽ സംശയമുണ്ട്, അതുകൊണ്ട് അങ്ങ് പൊക്കോട്ടെ, ശ്രദ്ധിക്കുക. അപ്പോൾ മാനസാന്തര രക്ഷാനുഭവമൊക്കെ തൃകാലനുഭവമാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അതായത് ആത്മീയ ജനനം പ്രാപിച്ചാൽ എന്ത് ചെയ്യണം, വളരണം. അതായത് പറഞ്ഞ ചുരുക്കം, വളരണം. രക്ഷയ്ക്കായി അല്ലേ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ജഡ്ജ് ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വളരുവാൻ അല്ലേ, വളരുവാൻ രക്ഷ അല്ലേ, വളരുവാൻ വചനമെന്ന മായമില്ലാത്ത. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആത്മജനനം സംഭവിച്ച എല്ലാവരും എന്ത് ചെയ്യണം, വളരണം. ഇന്ന പകൽ, ഇന്ന ഈ സന്ധ്യാവേളയിൽ നമുക്ക് നമ്മെ തന്നെ നമുക്കൊന്ന് കാണാം, രക്ഷിക്കപ്പെട്ട നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്, വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് സൂക്ഷ്മത നമ്മൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. തിമൊഥെയൊസിന്റെ 1:6-20 ഇങ്ങനെ പറയുന്നു, അല്ലയോ തിമൊഥെയൊസ് നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു ഉപദേശം നീ കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തി വിരുദ്ധമായ വൃതാലാപങ്ങളെ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഈ വിശ്വാസം സ്വീകരിച്ച പലരും വിശ്വാസം വിട്ട് കൃപ നിന്റെ കൂടെ ഇരിക്കട്ടെ. അപ്പം ആവശ്യമില്ലാത്ത തർക്കവും വാദവും ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്ന ഇതിന്റെ ഭക്തി വിരുദ്ധം. അപ്പം സത്യമേ അത് അതിൽ തന്നെ എന്തല്ല, ജ്ഞാനമല്ല. പക്ഷെ ജ്ഞാനമെന്ന് വെറുതെ പേര് പറയുന്ന വെറുതെ തർക്കവും സൂത്രവും വാദഗളിയും അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം മൗഢ്യമായതെല്ലാം വിട്ട് നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ത് ചെയ്യണം, കാക്കണം. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി, ഉപനിധി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി. അപ്പൊ അതിനെ ചിലർ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കർത്താവ് നമ്മുടെ ഉപനിധിയാണെന്ന്. അതിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ചോദിച്ചോണം, കർത്താവ് അല്ല ഉപനിധി, അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ഗിവൻ ടു അസ്, റെസ്റ്റഡ് അപ്പോൺ അസ്, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചത് കാക്കാൻ. അതാ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാ ശരിയായത്. അല്ലയോ തിമത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് നിന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എന്ത് ചെയ്യണം, കാക്കണമെന്ന്. അപ്പൊ കാത്തില്ലെങ്കിൽ ഇത് നിലനിർത്താൻ കഴിയുമോ? ആത്മീയതയൊക്കെ പലരും തകർന്നു പോകാൻ, വളർച്ചയില്ലാത്തതിന്റെ കാര്യം എന്നറിയാമോ? സൂക്ഷ്മതയില്ല, അശ്രദ്ധ ജീവിതത്തിൽ സൂക്ഷ്മതയില്ല, കാക്കലില്ല, ജാഗ്രതയില്ല, ഒന്നുമില്ല. ആ ജീവിതമാണ്, കുത്തരിഞ്ഞ ജീവിതമാണ് പലപ്പോഴും നമുക്ക് എന്തുണ്ടാകാൻ കാരണം, വളർച്ചയില്ലായ്മയോ തകർച്ചയ്ക്കോ കാരണമായി തീരുന്നത്. ശ്രദ്ധിക്കാം, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3 അധ്യായത്തിലും എബ്രായ ലേഖനം 5 അധ്യായത്തിലും 12 മുതൽ താഴേക്കുള്ള വാക്യത്തിലും വായിച്ചാൽ ഒരേ കാര്യം രണ്ട് കൂട്ടത്തോട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് 1 ലേഖനം 2 മുതൽ 2-3 അധ്യായങ്ങൾ പറയുന്നുണ്ട്. 2 അധ്യായത്തിൽ പറയുന്നുണ്ട്, പൗലോസ് പറയാണ്, 2 അധ്യായത്തിൽ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരെന്ന പോലെ സംസാരിക്കാൻ കഴിയുന്ന ജഡീയന്മാരെന്ന പോലെ എത്ര സംസാരിക്കാൻ കഴിയുന്നുള്ളൂ, പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കാൻ കൈക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രാകൃത മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, ജഡീയ മനുഷ്യൻ. ജഡീയ മനുഷ്യൻ ആരാണ്? പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അറിയാത്ത, രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ. ജഡീകനും ആത്മീയനും എവിടെയുണ്ട്? സഭയിലുണ്ട്. ജഡീകനും ആത്മീയനും എവിടെയുണ്ട്? സഭയിലുണ്ട്. എന്താ ജഡീകൻ? ജഡീകൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആത്മീയ വളർച്ചയില്ലാത്ത, വചനം ഗ്രഹിച്ച് അല്ലെങ്കിൽ ദൈവകൃപയിൽ വളരാതെ, രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുന്നവനാണ് ആര്? ജഡീകൻ. ആത്മീയനോ? എല്ലാറ്റെയും എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അപ്പൊ എല്ലാറ്റെയും വിവേചിച്ച് അനുക്രമമായി മുന്നോട്ട് വളരുന്നവൻ, അവനാണ് ആര്? ആത്മീയൻ. എന്നാൽ രക്ഷിക്കപ്പെട്ട കാലം മുതല് ആത്മീയ വളർച്ചയും ഇല്ല, വചനവും അറിയില്ല, ഒന്നും അറിയത്തില്ല, ഒരു കാര്യത്തിൽ താല്പര്യമില്ലാതെ ഇരിക്കുന്ന അവരെ വചനം എന്താ പറയുന്നത്? ചെടികൻ. നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരുടെ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല, ജഡികന്മാരോടൊന്ന പോലെ അത്രയും സംസാരിക്കാൻ. അപ്പൊ ജഡികനും ആത്മീയനും സഭയിലുണ്ട്. ഇന്ന് ഈ സമയം ഓർക്കണമേ, ആത്മീയ ആയി ജീവിക്കാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്നത് മക്കളെ, നമ്മളാരും പ്രായോഗിക തടന്നിട്ട് കർത്താവിനാലോ ദൈവത്തന്മാരോ ജഡികന്മാരെന്ന മുദ്ര കിട്ടിപ്പോവാനല്ല, വളരും ആത്മീയരായി നമുക്ക് തീരാം. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ജഡികന്മാരുടെ പദവി പദസ്ഥ പറയാണ്, നിങ്ങൾക്ക് ഇന്നും പാല ആവശ്യം. പാൽ, മിൽക്ക്. യു ആർ നോട്ട് ഏബിൾ ടു ഹാവ് സോളിഡ് ഫുഡ്. കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, പ്രാപ്തിയായിട്ടില്ല. ഇത് തന്നെ എബ്രായ ലേഖനം 5 അധ്യായത്തിലും വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 5 അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. കാലം നോക്കിയാൽ ഊരേഷക്കന്മാരാകേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും ഉദ്ദേശമാരായി പോകണമെന്നാണോ? അതല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം നിങ്ങൾ പ്രാപിച്ച ആത്മീയ വചനത്തെ മറ്റുള്ളവരോട് പങ്കിട്ട് ഉപദേശി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവരാ നിങ്ങൾ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇന്നും എന്തോ ഉപദേശിച്ചു തരേണ്ടി വരുന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ആദിപാഠങ്ങൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ഇന്നും തരേണ്ടി വരുന്നു. എന്താ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്? 1 മുതൽ 6 വാക്യത്തിൽ പറയുന്നുണ്ട്, നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, പിന്നെ വിശ്വാസം, കാര്യങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മനുഷ്യ പുനസ്ഥാനം. ഇതൊക്കെ നിങ്ങളോട് വീണ്ടും പറയാം. കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ടവരാ, ഉപദേശക്കന്മാരാകേണ്ടവരാ എന്ന് പറഞ്ഞാൽ വചനം പഠിച്ചറിയാം. 25-ലധികം വർഷമായി എബ്രായ വിശ്വാസികൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. പക്ഷെങ്കിൽ 25 വർഷമായിട്ടും മറ്റുള്ളവർ ഉപദേശിക്കാൻ കഴിവും പ്രാപ്തി ആകേണ്ടവരായിട്ടും ഇന്നും പാല് കുടിക്കുകയും ബാലപാഠം പഠിക്കുകയും ചെയ്യുന്നു. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ് അല്ല ഇപ്പൊ കമ്പ്യൂട്ടർ, ഇതാണ് ബാലപാഠം അല്ലേ? അല്ലേ? ഈ 2 2 3 2 6 4 2 8 എന്ന് പറഞ്ഞുകൊണ്ട് 2 പട്ടിക പഠിക്കുന്നു, 4 പട്ടിക പഠിക്കുന്നു, 5 പട്ടിക പഠിക്കുന്നു. ബാലപാഠങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സി എക്ക് പഠിക്കുന്ന ഒരാൾ, സി എ കാരനായ പഠിക്കുകയല്ല, സി എ കാരനായവൻ രാവിലെ എഴുന്നിട്ട് 2 2 4 4 2 6 6 2 8 ഇങ്ങനെ ചെന്ന അപ്പനമ്മ എന്ത് പറയും? ചേടാ, സി എക്ക് പഠിക്കുന്ന നീ രാവിലെ പട്ടി എണ്ണു തന്നോ? എന്തോ നീ പറയുന്നത്? എന്റെ അർത്ഥം എന്നറിയാമോ? എന്തില്ല, എന്തില്ല,
എന്തില്ല? വളർച്ചയില്ല, ബാലപാഠം പഠിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശക്കന്മാരാകേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഉപദേശിച്ചു തരണം? ബാലപാഠം. ഇംഗ്ലീഷിൽ പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പൾസ്. ജനനകാലത്ത്, പഠനകാലത്തിന്റെ ആരംഭകാലത്ത് പഠിക്കേണ്ട കാര്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ പ്രാപ്തിയായ നിങ്ങൾക്ക് ഇന്നും പറഞ്ഞു തരേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു പിടികിട്ടുന്നുണ്ടോ? ഇല്ല. ശരീരം ഇവിടെ വെച്ചിട്ട് ആരും പോരതെ, വീട്ടിലൊന്നും പോരുത്. ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കാലഘട്ടമായ 25 വർഷമായി, കാലം നോക്കിയാൽ ഉപദേശക്കന്മാരാകേണ്ടെന്ന് പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ ഇബ്രാഹിം കർത്താവ് പറയുന്ന ഈ സമൂഹം ഇന്ന് ആദിപാഠങ്ങൾ ഓതിക്കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയിൽ ഇന്നും ഇരിക്കുകയും സോളിഫിട്ട് താഴെ പറയുന്നുണ്ട്. ആർക്കാ സോളിഫിട്ട് അല്ലേ? താഴെ അതിന്റെ സൈഡിൽ നേരെ താഴെ പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളുടെ തരക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളിലൊക്കെ അത് മനസ്സിലാകും. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഇന്ദ്രിയങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള അത് തടക്കത്താൽ ആ അനുഭവത്തിലേക്ക് വരുന്ന കണ്ണും നാക്കും മൂക്കും ചെവിയും തൊക്കും എന്താണെന്നും ഇതിന്റെ പ്രവർത്തനക്ഷമത എന്താണെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ വിവേകത്തോടെ ചിന്തിക്കാനും കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ സോളിഡ് ഫുഡ്, കട്ടിയായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ പറ്റൂ. അല്ലാത്തവർക്ക് 25 വർഷം കഴിഞ്ഞ് ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്ന പ്രായവും കാലവുമായിട്ടും അവർക്ക് ഇപ്പോഴും എന്ത് കൊടുക്കണം? ഫസ്റ്റ് പ്രിൻസിപ്പൾസ് എഞ്ചിവിടെ പഠിപ്പിക്കണം, ബാലപാഠം പഠിപ്പിക്കേണ്ടി വരുന്നു. അപ്പോസ്തലൻ കടന്ന് ഇവിടെ ദുഃഖിക്കുക. എല്ലാവരുടെ നോട്ട് അവന്റെ മേലായെന്ന് പറഞ്ഞ പോലെ മോനെടുത്തു കേട്ടോ. അതെ, പണ്ടൊരു ട്രെയിനിൽ എല്ലാവരും ഇങ്ങനെ ഗൗരവത്തോടിരിക്കുക. ദൈവാഴ്ച ആയിരിക്കും ചിലപ്പോ പറയാം, ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും ഇങ്ങനെ ബോംബെക്കോടെ ഇരിക്കുക പോവാ, എല്ലാവരും ഗൗരവത്തോടെ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോ, സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ ഒരു കൊച്ചുകുട്ടി, നല്ല സുന്ദര കൃഷ്ണ കൊച്ചുകുട്ടി ആ കമ്പാർട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി. അയ്യോ നല്ല കുട്ടി, അവന്റെ ചുണ്ട് കണ്ടില്ലേ, അവന് തിരി കണ്ടില്ലേ, അതല്ലേ എല്ലാവരും. അപ്പൊ എന്ത് ചെയ്തു? ആരെ കുഞ്ഞാ? എല്ലാവരും ചെന്ന കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ട്രെയിനിലുള്ള കമ്പാർട്ട്മെന്റ് എല്ലാവരും എല്ലാം തീർന്നു, സൗഹൃദമായി തീർന്നു. എന്നതുപോലെ ഇപ്പൊ എല്ലാവർക്കും അല്ലേ? ശ്രദ്ധിക്കാം, നിങ്ങൾ ശ്രദ്ധ കിട്ടാ, ശ്രദ്ധിക്കാം. നമുക്ക് സമയം കുറവായത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിശ്ചയം നീട്ടിക്കൊണ്ട് പോവാം, മുഖത്തിലിനി ഇത് അടുത്ത ആൾക്കാർ വന്നു നിൽക്കുക. ശ്രദ്ധിക്കാം. അപ്പോൾ ഉപദേശക്കന്മാരാകേണ്ടുന്ന പ്രായമായിട്ടും കഴിയാതെ ബാലപാഠം പഠിക്കുന്ന സമൂഹം എന്ന് ഇവിടെ അപ്പോസ്തലൻ ചിത്രീകരിക്കുന്ന രീതിയിൽ വളർച്ചയില്ലാത്തൊരു ഗ്രൂപ്പായി വരുന്നു. എന്താ ബാലപാഠം? ഞാൻ നേരം പറഞ്ഞു, 25 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് ഇപ്പൊ എന്ത് പറയണം? മാനസാന്തരം എന്നാൽ എന്ത്? കേട്ടോ, വിശ്വാസം എന്നാൽ എന്ത്? ന്യായവിധി എന്നാൽ എന്ത്? കൈവപ്പന്തോ ചാരബന്ധം ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പദശ്രീ പറഞ്ഞ ഈ അടിസ്ഥാനം പിന്നെ ഇവിടാതെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. കണ്ടോ, വളർച്ചയുടെ പ്രത്യേകത പറയുന്നു. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവ് ഞാൻ 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി. ഈയിടെ ഞാൻ ജുവാൻ കാർലോസ് ഓർട്ടിസ് എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തനുണ്ട്, ഞാൻ ഭാഗം പറയുന്നുണ്ട്. ജുവാൻ കാർലോസ് ഓർട്ടിസ് അർജന്റീനയിൽ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഒക്കെ ഉള്ളത് ഡിസൈബർ ചെയ്ത ഒരു പുസ്തകമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു. അതിന്റെ അദ്ദേഹം പറയുന്നത് ഈ ആത്മീയ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, ആത്മീയ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം, അദ്ദേഹത്തിന്റെ സഭയിലുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു, പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു ദേ ആർ ബിക്കം ഫാറ്റ്. ഇറ്റ് ഇസ് നോട്ട് എ ഹെൽത്തി ഗ്രോത്ത്. അയ്യോ ജുവാൻ, നിന്റെ സഭയിലെ ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ പോലും അവരെ ചേർക്കുക മാത്രമാ, എന്തോ ഇല്ല അവർക്ക് ഹെൽത്തി ഗ്രോത്ത് ഇല്ല, ആത്മീയ വളർച്ചയില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. അങ്ങനെ ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയം പഠിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം സഭയിൽ. അതിന്റെ വിശദാംശം വേറെ വരുന്നു, ഞാൻ പറ്റി പറയാം. ഞാൻ പറഞ്ഞു വന്നത് സോളിഡ് ഫുഡ്, ദീർഘകാലം കഴിഞ്ഞിട്ട് മാനസാന്തരം എന്നാൽ എന്ത്, സ്ഥാനം എന്നാൽ എന്ത്, വിശ്വാസം എന്താ എന്ന് പഠിപ്പിച്ചാൽ എന്റെ അർത്ഥം എന്തോ? അത് ക്രിസ്തു വളർച്ചയുണ്ടോ? ഇല്ല. അത് വിട്ട് ആടിസാരമൊക്കെ ആദ്യം പഠിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ പരിചാരണത്തിലേക്ക് എന്ത് ചെയ്യണം? വളരണം. സ്തോത്രം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ. നിശ്ചയമായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെ ആധുനിക സഭയിൽ 3 പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ട്. ആധുനിക സഭയിലെ 3 പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന്, എറ്റേണൽ ചൈൽഡ്ഹുഡ് ഓഫ് ബിലീവേഴ്സ്. എറ്റേണൽ
ചൈൽഡ്ഹുഡ് ഒബിലിയേഴ്സ് എന്നതിന്റെ അർത്ഥം നിത്യശൈശവത്വം. നിത്യശൈശവം ഇത് യുവാനോട് പറഞ്ഞ കാര്യമാണ്. യുവാനോട് പറഞ്ഞ നിന്റെ സമയമുള്ളതെല്ലാം ആരാന്നറിയോ? കുഞ്ഞുങ്ങളാ. നിത്യശൈശവത്വം എന്നാ അതിന്റെ അർത്ഥം എന്താ? ജനിച്ചു സത്യമാണ്, പക്ഷെ എന്തില്ല, വളർച്ചയില്ല. സഭയിലെല്ലാം കുഞ്ഞുങ്ങളെ കൂട്ടം തുടങ്ങിയപ്പെട്ടിരിക്കുക. ആ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ യേശു ക്രിസ്തു നമ്മൾ പാപിയാണെന്നും പാപത്തിന് പരിഹാരം ആവശ്യമാണെന്നും യേശു ക്രിസ്തു പാപപരിഹാരകനായി ഭൂമിയിൽ വന്നെന്നും യേശുവിനെ എങ്ങനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാമെന്ന് മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് തെളിയിക്കുവാൻ 10 വാക്യം വിത്ത് റെഫറൻസ് പറയാൻ കഴിവില്ലാത്ത 10 വർഷത്തിൽ മേൽ പ്രായ ആത്മീയ പ്രായമുള്ള എല്ലാവരും കുഞ്ഞുങ്ങളാണ്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ 10 വാക്യം, നമ്മൾ ഭാവികളാണ്, മാനസാന്തരം ആവശ്യമാണ്, യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് ഇത് സുശേഷം പറയുമ്പോൾ ചേർത്തൊരു 10 വാക്യം വിത്ത് റെഫറൻസ് പറയാൻ, റെഫറൻസ് വിത്ത് വാക്യം റെഫറൻസ് വേഴ്സ്, അത് പറയാൻ കഴിയില്ലെങ്കിൽ അവൻ ആരാ? ഞാനൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോ തന്നെ അമ്മച്ചി എന്നോടൊന്ന് പറഞ്ഞു, എന്റെ പാസ്റ്ററെ 10 വാക്യം തരാൻ പറഞ്ഞു. ആ 10 വാക്യം അത് ശരിപ്പെടാൻ രക്ഷണം അതേതായാലും ശരിപ്പെടാൻ അമ്മച്ചിയാന്ന് ഓർത്തോളം, സത്യം കൊണ്ട് കൊടുത്ത അമ്മച്ചി. അപ്പൊ അമ്മച്ചി സൂപ്പർ കുഞ്ഞാ, ശ്രദ്ധിക്കണം. ആ ഭക്തനായ മനുഷ്യൻ കരഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്തെന്നറിയോ, സഭയിലെല്ലാം ആരാ? എറ്റേണൽ ചൈൽഡ്ഹുഡ് നമ്മുടെ സഭയിൽ. എന്ന് അദ്ദേഹം പറയാണ്, നമ്മുടെ വിശ്വാസികളൊക്കെ എങ്ങനെ ആൾക്കാരെ വിളിക്കുന്നറിയോ, സഹോദര സഭയ പറഞ്ഞു വളരെ നല്ലതാണ്, സഭയിൽ നല്ല കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, അവിടുത്തെ മ്യൂസിക് പാട്ട് കേൾക്കണം, ചായസ്തകം എന്തോ കാര്യം, ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗം എന്താണെന്നറിയോ, എന്തു പാസ്റ്റർമാരുണ്ട്, നിങ്ങളുടെ ഏതാവശ്യത്തിന് ആര് വരാനും പാസ്റ്റർമാർ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല മെസ്സേജാണ്, നിങ്ങൾ വന്നാൽ മതി, ചെയർ വേണം ചേർന്നിരിക്കാം, എന്തിരിക്കാം, വന്നാൽ മതി. ഇതാ സഭയൊക്കെ വിളിക്കുക, ഇതാണോ സുവിശേഷം? അയ്യോ, രക്ഷിക്കപ്പെട്ട ദൈവവേദലേ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും മാനസാന്തരം ആവശ്യമാണെന്നും യേശു രക്ഷകരാണെന്ന കാര്യം 10 വാക്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം. എന്നൊരു സഭയെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം സുവിശേഷം പറഞ്ഞ് ഒരു സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മകൻ ഒരു മോൾ എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ അടുത്ത സ്റ്റെപ്പിലേക്ക് ആരേപ്പിക്കണം, ദൈവത്തിന്മാരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ സഭയിൽ ഡീക്കന്മാരുണ്ട് അവരെ ഏൽപ്പിക്കണം. മനസ്സിലാണല്ലോ, ഇതാണ് സഭ വളർച്ച. അപ്പൊ ഇത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരാ? എറ്റേണൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നിത്യശൈശവത്വം. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൊള്ളണം കേട്ടോ, കൊള്ളണം, എനിക്ക് കൊള്ളണം. ഞാൻ ചിന്തിക്കാൻ 80 രക്ഷിക്കപ്പെട്ട ഞാൻ 80 രക്ഷിക്കപ്പെട്ടു, ഇപ്പം 29 വർഷമായി. ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത് 85 85 മുതൽ ഇപ്പൊ ഇങ്ങോട്ട് ബൈബിൾ പഠിച്ചതും എല്ലാം കൂടെ കണക്കുകൂട്ടിയാൽ അത് 15, 9 24 കൊല്ലമായി. 24 കൊല്ലം പഠിക്കുകയും ഇത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അതിൽ പാസ്റ്റായിട്ട് ഇരുന്നൊരു ദൈവവേദനായി ശുശ്രൂഷകനായി ഇരുന്നിട്ട് അതിന് 24 വർഷത്തിന്റെ ഒരു വളർച്ച എനിക്കില്ലെങ്കിൽ എന്റെ കർത്താവ് എന്നെ കുറിച്ച് ദുഃഖിക്കുന്നു. 29 വർഷത്തെ ആത്മജീവിതത്തിൽ 29-ാമത്തെ വയസ്സ് 15-ാമത്തെ വയസ്സ് ഞാൻ രക്ഷിക്കപ്പെട്ടതാ, 29 വർഷം കൊണ്ട് എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവ് എന്നെ കുറിച്ച് ദുഃഖിക്കുന്നു. ഇന്ന് പലക്കാല ദുഃഖം ഉണ്ടാകണം, ഹൃദയത്തിൽ ഉണ്ടാകണം, കീഴണം ഹൃദയം, മുറിക്കപ്പെടണം, കരയണം. നമ്മൾ ഇന്നിവിടുന്ന് പോകുമ്പോൾ ആരും ചിരിച്ചുകൊണ്ട് പോകരുത്, കരഞ്ഞുകൊണ്ട് പോകണം, നിശബ്ദരായി പോകണം. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു യോഗം കഴിഞ്ഞു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് ആൾക്കാർ പോയാൽ സന്ദേശം ഏശിയില്ല, എന്നാൽ ജനം നിശബ്ദരായി പോവുകയാണെങ്കിൽ സന്ദേശം എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വന്ന ഹാൻസി ഏട്ടനോട് ഹാർദി എന്ന് പറഞ്ഞ ഹാൻസി ഏട്ടൻ പറഞ്ഞു, സാധാരണ ഷാർജ പല സഭയിലും പോയിട്ട് വന്നത്, ഇത് ഒന്നും പറയല്ല കേട്ടോ, ഒന്നും പറയല്ല, ദൈവമേ, ദൈവം അറിയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പറയുന്നത്, സ്തോത്രം, കഴിഞ്ഞ ഈ ആഴ്ച കഴിഞ്ഞ് പോയപ്പോ ശാന്തനായി പോയി, വൈകിട്ട് പ്രാർത്ഥിച്ചപ്പോ കരഞ്ഞു, ഒരു പ്രത്യേക അനുഭൂതിയത്തിൽ ഹൃദയത്തിൽ ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സ്ഥാനപ്പെട്ട ഒക്കെ ആളാണ്, എന്നാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ചർച്ച് മെമ്പർ ആയിട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഫിഷ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്നപ്പോ ഒരു ദൈവിക അനുഭവം എനിക്ക് ഹൃദയത്തിൽ ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടയിൽ ഒരാൾ വരുമ്പോൾ, നമ്മൾ ലോകത്തിൽ കർത്താവിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന രൂപാന്തര അനുഭവം ലോകം കാണണം. അതുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായ കരച്ചിലുണ്ടാകണം, കരച്ചിലുണ്ടാകണം. ഞാൻ പഠിപ്പിച്ച ഒരു 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 വിദ്യാർത്ഥി ട്രിവാൻഡ്രംകാരനാണ്. അദ്ദേഹം എൻ്റെ സഭയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പഠിക്കുന്ന കാലത്താണ്, ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ പാസ്സാട്ടിരിക്കുമ്പോൾ ചർച്ച് വന്നിട്ട് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പറയാം, കുറഞ്ഞ വർഷം ദൈവമക്കളെ കൈയിൻ്റെ സ്വഭാവമെങ്കിൽ നമ്മൾ കാണിക്കണം. എന്ത് ഞാൻ പഠിച്ചു വിനൊക്കെ ഇങ്ങനെ പറയുന്നേ, കൈയിൻ്റെ സ്വഭാവം കാണിക്കണം. ശരിയാ, ബാക്കി കാരണപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ആശയം ശരിയാണ്. എന്താ പറയോ, കൈയിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ശരിയാ, നേരെ അല്ല ആരാധിക്കുന്നത്, എങ്കിൽ പോലും ആരാധനയെ ദൈവം പ്രസാദിച്ചില്ലെന്ന് കണ്ടപ്പോ മുഖം പാടി ദുഃഖം വന്നവന്. അതാ പിന്നെ തെറ്റായ കൃത്യത്തിലേക്ക് അവരെ നയിച്ചു, തെറ്റായ കൃത്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പാടില്ല. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നമ്മൾ എത്ര സഭായോഗത്തെ അലക്ഷ്യമായി നമ്മൾ പാടി, ഏകാഗ്രത ഇല്ലാതെ പങ്കെടുത്തു, അശ്രദ്ധയോട് നമ്മൾ ഇരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവർ സ്തുതിച്ചില്ല, എത്രയോ ആരാധന നഷ്ടപ്പെട്ടു. എന്നെങ്കിലും ആരാധന ഹാൾ വിട്ടു പോകുമ്പോൾ മുഖമാരിയോ, വീട്ടിലേക്ക് പോയപ്പോ ദുഃഖമുണ്ടായോ, ദൈവമേ ഇന്ന് പാടാൻ കഴിഞ്ഞില്ല, ശരിക്കും ആരാധിക്കാൻ കഴിഞ്ഞില്ല, വചനം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, ദൈവമേനോട് ക്ഷമിക്കണമേ, എന്റെ ഇന്നത്തെ ആരാധന നഷ്ടപ്പെട്ടു. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ പ്രാർത്ഥന മുറി കയറി മുട്ടുമടക്കി കരഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര പേർ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. ശരിയല്ലേ? ശരി, ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ രൂപാന്തര അനുഭവം കർത്താവ് നൽകട്ടെ. അപ്പൊ ഇന്ന് സഭ നേരിടുന്ന പ്രശ്നത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇറ്റേണൽ ചൈൽഡ്ഹുഡ്, ശിശുക്കളെ കൊണ്ട് സഭ നിറയപ്പെട്ടിരിക്കുക, വളർച്ചയില്ല. രണ്ട്, മിസ്പ്ലേസ്മെന്റ് ഓഫ് ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ സഭ എന്ന സൗധം ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ ഈ ജീവനുള്ള കല്ലുകൾ വെച്ച് കർത്താവ് പണിയുക അല്ലേ? അല്ലേ, ഇതൊരു ഒരു ജീവൽ സ്ഥാപനമല്ലേ? അല്ലേ, സഭ എന്ന് പറയുന്നത് പ്രസ്ഥാനമല്ല, സഭ കെട്ടിടമല്ല, സഭ എന്ന് പറയുന്നത് കർത്താവിനു വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരും തീർന്നില്ല, ലോകത്തിലേക്ക് ദൈവത്തിന് വേണ്ടി അയക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ചർച്ച് ഇസ് കോൾഡ് ഔട്ട് ആൻഡ് സെൻഡ് ഔട്ട് ബൈ ഗോഡ്. കോൾഡ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് സെൻഡ് ഔട്ട് ടു ദ വേൾഡ് വിത്ത് മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ അല്ലെങ്കിൽ ഗോസ്പൽ. ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരും ആർക്കു വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടു? ആ ദൈവത്തിന് വേണ്ടി ഒരു സന്ദേശവുമായി ആ ലോകത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ പ്രതിനിധാനികളായി സുവിശേഷവുമായി കടന്നുപോകുന്ന അയക്കപ്പെടുന്ന സമൂഹം കൂടിയാണ് ദൈവസഭ. അപ്പോ ഇത് ജീവസ്ഥാപനമാണ്. ഇവിടെ ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പസ്തമാര പ്രവാചകനും എന്ന അടിസ്ഥാനത്തിന് മേൽ ജീവുള്ള കല്ലുകളെ നമ്മളെ വെച്ച് എന്ത് ചെയ്യാം? പണിയുക. നമ്മളെല്ലാവർക്കും ഈ ജീവസ്ഥാപനത്തിൽ ഒരു സ്ഥാനമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ശുശ്രൂഷയും വിളിയും തെരഞ്ഞെടുപ്പും കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി ഓരോ കല്ലുകളെയും പണിയേണ്ട വെക്കുന്ന സ്ഥാനത്ത് വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ പണിതെടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ക്രിസ്തീയ പ്രവർത്തനത്തിന് ലീഡർഷിപ്പിലേക്ക് വരിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി, മനസ്സിലായോ? അതാ ഉദ്ദേശിക്കുന്നത്. മിസ്പ്ലേസ്മെന്റ് ഓഫ് ബിലീവേഴ്സ്. നമുക്കറിയാം ഒരു ലൈബ്രറിയിലേക്ക് ചെന്നാൽ, നല്ല ലൈബ്രറി ചെന്നാൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ, ഇല്ലേ? ഇപ്പം 660 അതാണ് ഞങ്ങളുടെ മിഷിയോളജിയുടെ ഒരു സെക്ഷൻ. അവിടെ ഇരിക്കുന്ന ബുക്ക് എടുത്ത് 230 കൊണ്ട് വെച്ചാൽ മക്കൾക്ക് മനസ്സിലാവും എല്ലാവർക്കും അല്ലേ. ലൈബ്രറി സയൻസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ലൈബ്രറി സയൻസിൽ. അപ്പൊ 620 നമ്പറിൽ ഇരിക്കുന്ന ബുക്ക് അവിടെ നടത്തി 230 കൊണ്ട് വെച്ചാൽ നമുക്കൊരിക്കലും പറയാൻ നമുക്ക് 230 എങ്ങനെ നമുക്കറിയുന്നത്? 660.32 എന്ന് കാണുന്ന ബുക്ക് അവിടെ ഇരിക്കണം. മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ് വൺ എന്നാണ്. സ്ഥാനം തെറ്റിയിരിക്കുന്ന ബുക്ക് എന്താ? നഷ്ടപ്പെട്ടതുപോലെയാണ്. സഭയിലും നിശ്ചയമായും കർത്താവിന്റെ ജീവ സ്ഥാപനത്തിൽ നമുക്കൊരു ശുശ്രൂഷയുണ്ട്, നമുക്കൊരു സ്ഥാനമുണ്ട്, നമുക്കൊരു പ്രവൃത്തിയുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മളെല്ലാവരും താങ്കൾ വെക്കേണ്ട സ്ഥാനത്ത് വെച്ച് എന്ത് ചെയ്യണം? പണിയപ്പെടണം നമ്മൾ. അപ്പോഴാണ് സഭ സഭയാകുന്നത്. ചോദിച്ചോട്ടെ, കട്ടകളുടെ കൂട്ടം കെട്ടിടമല്ലെന്നറിയാമോ? കട്ടകളുടെ കൂട്ടം കെട്ടിടമല്ല. ആണോ? അല്ല, കട്ടകളെ വെച്ച് പണിയേണ്ടെന്ന സ്ഥാനത്ത് വെച്ച് പണിയുമ്പോഴാണ് അതെന്താകുന്നത്. എന്നതുപോലെ ജീവസ്ഥാപനത്തിൽ നമുക്കൊരു ശുശ്രൂഷയുണ്ട്, നമുക്ക് സ്ഥാനമുണ്ട്, നമ്മുടെ കഴിവും പ്രാപ്തിയും ശുശ്രൂഷ മനസ്സിലാക്കി പണിയപ്പെടണം, അത് നമ്മൾ ഏൽപ്പിക്കണം. ഓക്കെ, മൂന്നാമത്തെ ഡിസ്യൂണിറ്റിയാണ്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. നമുക്കറിയാവുന്ന കാര്യം, ശ്രദ്ധിക്കേണ്ടവർക്ക് പ്രധാന കാര്യം, ഇന്ന് കർത്താവിനോട് വിളിക്കപ്പെട്ട ഈ സഭ, ഈ രീതിയിൽ ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട, വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന, ഒരു സ്ഥാനത്ത് ദൈവം വെച്ച് പണിയപ്പെടുവാനും വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സഭയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. എന്താ ലാക്ക് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്? ശിഷ്യത്വം, അത് അതിൽ വന്ന അഭാവമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ശിഷ്യത്വത്തിൽ വന്ന അഭാവം. ഇന്ന് ഒത്തിരി പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് ഉണ്ട്. പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ്, അതാ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ശിഷ്യനാണ്, കർത്താവിന്റെ ദാസനാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. നമുക്കറിയാം 10 കന്യകമാർ അല്ലേ, അല്ലേ? 10 കന്യകമാർ എന്ത് ചെയ്തു? വിളക്കും കൊണ്ട് കാത്തിരിക്കുകയാണ്. 10 കന്യകമാർ അത് സഭയുടെ നല്ലൊന്നുമല്ല കേട്ടോ. കർത്താവിന് കന്യകമാറില്ല, കന്യകേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കന്യകമാര് സഭയുടെ പ്രതീകമൊന്നുമല്ല, അല്ലെങ്കിൽ അവിടെ മണവാട്ടിയുടെ തോൽമക്കാരാ. അപ്പത്തെ ശ്രദ്ധിച്ചത് അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക? ഇവരായ കന്യാമാർ. അപ്പൊ യഹൂദാചരിത്രത്തിലെ നിശ്ചയവും വിവാഹവും ഒക്കെ മനസ്സിലായെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇവര് ഇങ്ങനെ മണവാട്ടിയുടെ കൂടെ തോൽമക്കാരായിരിക്കുക. അവരെല്ലാം എന്ത് ചെയ്തു? വിളക്കിൽ കത്തിച്ചിരിക്കുക. മണവാളൻ വരുമ്പോൾ ആർപ്പുലി ഉണ്ടാവും, സ്വീകരിക്കണം. പക്ഷെങ്കിൽ ഇവരെ വിളക്കിൽ എന്തില്ല? എണ്ണ കരുതേണ്ട പോലെ കരുതിയിട്ടില്ല, അത് കിട്ടു. അവസാനം എണ്ണക്കോടി കിട്ടിയില്ല, തള്ളപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് വിളക്കുണ്ട്, പക്ഷെ എന്തില്ല? സഫിഷ്യന്റായ എണ്ണയില്ല, സഫിഷ്യന്റ് എണ്ണയില്ല. അവരെ കുറിച്ച് വചനം പറയുന്ന പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് വിളക്കുണ്ട്, എണ്ണയുണ്ട് കാര്യങ്ങൾ, പക്ഷെ സഫിഷ്യന്റായി ഒന്നുമില്ല. ദൈവക്കളാണോ ആണ് പക്ഷെങ്കിൽ ദൈവവചനത്തിന്റെ സത്യത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല. പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനിയ ദൈവശിഷ്യനാ ദൈവദാസനാ ദൈവ പൈതലാണ് നമ്മൾ എന്ത് ചെയ്യുക? തോന്നിപ്പിക്കുകയാണ്. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കീറി മുറിച്ച് നമ്മൾ ആ ഭാഗം ഒന്ന് നോക്കണം. നമുക്കറിയാം, ഒരു മനുഷ്യൻ ദൂരസ്ഥലത്തേക്ക് പോയപ്പോൾ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തു. അപ്പൊ ശ്രദ്ധിക്കണം, 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. കർത്താവ് ആ യജമാനം വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നീ എന്ത് എതിരാത്തത് ചേർക്കുകയും പിന്നെ നടാത്തത് ശേഖരിക്കുകയും ചെയ്യുന്നവനാ, നീ കഠിന മനുഷ്യന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എന്ത് ചെയ്തത്? കുഴിച്ചിട്ടിരിക്കുക. അപ്പം ആ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് എന്തുകൊണ്ടിത്? എവിടെ ഏൽപ്പിക്കാൻ? മണിപ്പക്കാരെ ഏൽപ്പിച്ച്, എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല എന്ന് ചോദിച്ചു. അവൻ അവനോട് വിളിക്കുന്ന പേരിതാണ്, എന്താ എന്താ? ദുഷ്ടദാസൻ. അവനും എന്തുണ്ട്? അവനെന്തുണ്ട്? അവനെന്തുണ്ട്? അവനും താളെന്തുണ്ട്? അവനും 5 കിട്ടിയവനും 2 കിട്ടിയവന്റെ കൂട്ടത്തിൽപ്പെട്ടവൻ. അവനും അവനും വിശ്വാസിയാ, അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നില്ല? വ്യാപാരം ചെയ്യുന്നില്ല. ഇന്ന് രാത്രി എന്നെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിശ്ചയമായിട്ടും നമുക്ക് ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥിക്കാം. കർത്താവേ, 5ഉം 2ഉം കിട്ടുന്ന അതിലൊന്നും അതിലും ഞാനുണ്ട് കർത്താവേ. 5 കിട്ടിയവന്റെ സ്ഥാനത്താണോ, 2 കിട്ടിയ സ്ഥാനത്താണോ, 1 കിട്ടിയ സ്ഥാനത്താണോ? കർത്താവ് 1 കിട്ടിയോണ്ട് പറയുന്നത് ആ അവിശ്വസ്തനായ ദാസനെ ദുഷ്ട എന്നാ വിളിച്ചത്. ഇന്ന് ആ രാത്രിയിൽ നമ്മൾ ദൈവമക്കളാണ്, 1 കിട്ടിയവനും ദൈവവേദലായിരുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, അവൻ വ്യാപാരം ചെയ്തില്ല. ജനിച്ചു സത്യമാ, പക്ഷെ വളർച്ചയുണ്ടോ? എന്നും നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. വെച്ച് പണിയേണ്ട സ്ഥാനത്ത് വെച്ച് പണിയപ്പെടുവാൻ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരു വലിയ ആഴമായ പരിശോധനയിലേക്ക് നമുക്ക് കടന്നു വരാം. ശിഷ്യത്വത്തിന്റെ ക്രിസ്ത്യാനത്വത്തിന്റെ ഒരു അടിത്തറയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവവചനത്തെ നമ്മെ അനുഗ്രഹിക്കട്ടെ.